ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ തിരുവചനവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാം ഓർത്തുകൊള്ളണം, ക്രിസ്തുവിന്റെ പിന്നാലെ ഉള്ള യാത്രയാണിത്. പിശാചിന്റെ കിങ്ഡത്തെ തോൽപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണിത്. അതുകൊണ്ട് എപ്പോഴും ക്രിസ്തുവിനെ അനുസരിപ്പാൻ, ക്രിസ്തു എന്ന തലയെ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോകുവാൻ ദൈവം നമ്മൾ ഏവരെയും സഹായിക്കട്ടെ. മറന്നുപോകരുത്, ന്യൂ ഇയറിൽ ദൈവം തന്ന 2021 ജനുവരി 1 കർത്താവ് സഭയ്ക്ക് തന്ന ഗാനം മറന്നുപോകരുത്. കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ മുന്നോട്ട് 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 ജനമേ, കൃപ കൃപ എന്ന ആർപ്പ് വിളിയോടെ ക്രിസ്തുവിൻ പിന്നാലെ മുന്നോട്ട് ജനമേ, കൃപ കൃപ എന്ന ആർപ്പ് വിളിയോട് യൂദായിൻ സിംഹത്തിൻ പിന്നാലെ ജനമേ, കൃപ കൃപ എന്ന ആർപ്പ് വിളിയോട് പുതിയ സൃഷ്ടിയൻ മുന്നോട്ട് ജനമേ. മറന്നുപോകരുത്. ഹല്ലേലൂയ. ഈ പാട്ട് നമുക്ക് ഒരു സ്പിരിച്വൽ ബൂസ്റ്റ് ആകട്ടെ. ഇനിയുള്ള നാളുകളിൽ ഇത് പാടി കർത്താവ് യേശുവിനെ അനുഗമിച്ച് സഹനത്തിന്റെ പാതയിൽ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിപ്പാൻ തക്കവണ്ണം, ക്രിസ്തുവാകുന്ന തലയോളം വളരുവാൻ തക്കവണ്ണം ഒരുങ്ങി യാത്രയാവുക. ഇതാ നമ്മൾ ഈ സന്ദേശം ഇതാ മുന്നോട്ടേക്ക് കടന്നു പോകുമ്പോൾ, ഇന്ന് സാധാരണ കർത്താവിന്റെ ആത്മാവ് ചെയ്യുന്നത് പോലെ പല കോട്ടകളും വീട്ടിലിടിച്ച് താഴെയിടും. ഏതാണ് കോട്ട? അസത്യത്തിന്റെ കോട്ടകൾ അടിച്ച് താഴെയിടുന്നത്. കർത്താവ് അങ്ങനെ പറയുന്നു, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. അതിന്റെ അർത്ഥം അസത്യത്താൽ നമ്മളെ ബന്ധിച്ചിരിക്കുകയാണ്. എന്തിൽ നിന്ന് ബന്ധിച്ചിരിക്കുന്നു? നമ്മൾ ലക്ഷ്യത്തിലെത്തുവാൻ കഴിയാത്ത രീതി, ദൈവം ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണം. വെളിപ്പാട് 21:7 നാം പ്രാപിക്കരുത്. ഇപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താണ് വെളിപ്പാട് 21:7? വായിച്ചു നോക്കണോട്ടോ. ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. അപ്പൊ ഒരു ലക്ഷ്യമുണ്ട്, നാം ജയിക്കണം, എങ്കിലേ അവകാശമാക്കുകയുള്ളൂ. നാം മുമ്പ് കേട്ട ആ ചിന്ത നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. നാം ഭൂമിയിൽ അവകാശമാക്കിയ, അതായത് നാം ഭൂമിയിൽ അവകാശമാക്കിയതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. എപ്പോ? നമ്മുടെ മരണത്തോടു കൂടി. നാം ഭൂമിയിൽ വിശ്വസിച്ചത് നാം അവകാശമാണ്. അപ്പോ നമ്മുടെ വിശ്വാസം പ്യുവർ ആയിരിക്കണം. തെറ്റായ വിശ്വാസമാണ് നമ്മളെങ്കിൽ നാം അവകാശമാക്കുന്നതും തെറ്റായിരിക്കും. എങ്ങനെ? മത്തായി 7:21 പറയുന്നത്, 21:23 ദൈവദാസന്മാരും വിശ്വാസികളും, അവരുടെ വിശ്വാസം ദൈവം വെച്ച ദൈവിഷ്ടമല്ലായിരുന്നു. അവർ വെളിച്ചമെന്ന് ചിന്തിച്ച വെളിച്ചം യഥാർത്ഥത്തിൽ വെളിച്ചമായിരുന്നില്ല. പക്ഷെ അവരത് വിശ്വസിച്ചു. അവസാനം എന്ത് ചെയ്തു? കർത്താവ് അവരോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല, പിന്നെ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തു, എന്റെ കർത്താവെ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അപ്പൊ ദൈവ ഇഷ്ടം എന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അവർക്ക് യേശുവിനെ കർത്താവായി വിളിക്കാൻ അറിയാമായിരുന്നു. അഭിഷേകം പ്രാപിച്ച് രോഗികളെ സ്വർഗം ഭൂതങ്ങൾ പുറത്താക്കണം അറിയാമായിരുന്നു. പക്ഷെ ദൈവ ഇഷ്ടം അവരുടെ ജീവിതത്തോടെ നടന്നില്ല. അവരുടെ വിശ്വാസം അവരെ ഇതാ കൊണ്ട് എത്തിച്ചത്. യേശു ക്രിസ്തു തള്ളിയാണ് ഒറ്റ സ്ഥലമേ ഉള്ളൂ പിന്നെ പോകാനായിട്ട്. തീപ്പൊയ്ക നിത്യശിക്ഷാവിധി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധിച്ചോളണം. നമ്മുടെ വിശ്വാസം വളരെ പ്യുവർ ആയിരിക്കും. വിശ്വാസത്തെ പ്യുവർ ആക്കുന്നത് എന്താണ്? സത്യം. എന്താണ് സത്യം? ഒറിജിനൽ ഇൻഫർമേഷൻ. ഒരു കാര്യത്തെ കുറിച്ച് പിതാവായ ദൈവത്തിന്റെ ഹൃദയത്തിൽ എന്താണോ ചിന്ത, അതാണ് സത്യം. അത് മനസ്സിലാക്കുമ്പോൾ നുണ അജ്ഞത നമ്മളിന്ന് വിട്ടുപോകും. ആ സത്യം നമ്മളെ സ്വന്തമാണ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ സത്യം വരുമ്പോൾ ഒരു കൂട്ടർക്ക് ഭയങ്കര ഇളക്കമായിരിക്കും. പിശാചിന്റെ മക്കൾക്ക് ഭയങ്കര ഇളക്കമായിരിക്കും. ഇരിക്കാൻ പറ്റത്തില്ല അവർക്ക്. കാരണം ഇത്രയും നാളും പിശാചിനെ ബന്ധിച്ച, അസത്യം കൊണ്ട് ബന്ധിച്ചതാണ് സത്യം കൊണ്ട് കർത്താവ് സ്വന്തമാക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ നിഷ്കളങ്കരായ ഒരു കൂട്ടർക്ക് പ്രശ്നമുണ്ട്. കാരണം അവർ പിശാചിന്റെ കുട്ടികളുടെ ആളുകളുടെ കൂടെ കൂടി അവരും അതേ ചിന്തയിലാണ്. അവർക്ക് വിഷയമുണ്ട്, പക്ഷെ അവർക്ക് കുഴപ്പമില്ല. അവർ കുറച്ചറിയുമ്പോൾ ഈ സത്യം കേൾക്കുമ്പോൾ സത്യം അവരെ സ്വന്തമാക്കും. അതാ കർത്താവിന്റെ വചനം പറയാം, സത്യം നിങ്ങൾ അറിയുക, സത്യം നിങ്ങൾ സ്വന്തമാക്കുകയും ചെയ്യും. അപ്പൊ ഈ നാല് ശ്രദ്ധിച്ചോളാം. നമ്മുടെ വിശ്വാസം പ്യുവർ ആയിരിക്കണം. ഇത് വിലയേറിയ വിശ്വാസം. എപ്പോഴതിന് വില കൂടുന്നേ? ആ വിശ്വാസം പ്യുവർ ആകുമ്പോ. സ്വർണത്തിന് എപ്പോഴാ വില കൂടുന്നേ? പത്ത് ക്യാരറ്റ് ആയിട്ടിരിക്കുമ്പോഴാ. അത് തീയിലൂടെ പോയി, പത്തിന്ന് പതിനൊന്ന്, തീയിലൂടെ പോയി പതിനൊന്നിന് പന്ത്രണ്ട് അല്ലേ, തീയിലൂടെ പോയി പന്ത്രണ്ടിന് പതിമൂന്ന്, വില കയറാൻ തുടങ്ങി, വില കയറാൻ തുടങ്ങി. കണ്ട തളരുക. അങ്ങനെ അത് പ്യുവറായി കഴിയുമ്പോൾ അത് വിലയേറിയ വിശ്വാസം, വിലയേറിയ വിശ്വാസം. തളരുക. അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വിശ്വാസം എപ്പോഴും പ്യുവർ ആയിരിക്കണം. അതിനുള്ള എല്ലാ അരി എല്ലാ എല്ലാ ഈ അമ്മമാരി അരിയിൽ നിന്ന് കല്ലെടുത്ത് കളയുന്നില്ല, കല്ലെടുത്ത് കളയുന്നില്ല. യേശു വിശ്വസിച്ച വിശ്വാസം, ദാറ്റ്സ് വെരി ഗുഡ്, ദാറ്റ്സ് എ ഫൗണ്ടേഷൻ. എന്നാൽ അതിലൂടെ കടന്നു പോകും ധാരാളം കല്ലുകൾ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതെല്ലാം പിറകി പിറകി കളയണം. സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അതിനെ സഹായിക്കും. അപ്പൊ ഇന്ന് ഇതുമായുള്ള ബന്ധത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് സമയം തരുന്ന സന്ദേശം എന്ന് പറയുന്നത് ഒരു അബ്ശാലോം വ്യാഖ്യാനമാണ്. അബ്ശാലോം വ്യാഖ്യാനം, അബ്ശാലോം വ്യാഖ്യാനത്തെ ഇന്ന് ദൈവം പൊളിക്കുകയാണ്. ഇതിന് ഓൾറെഡി ഇതിന് സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ജനത്തിന് മനസ്സിലായിട്ടില്ല. പലപ്പോഴും ഇതും വെച്ചുകൊണ്ട് അവർ തർക്കിക്കാൻ വരുന്നത് കൊണ്ട് പ്രിയ സഹോദരങ്ങളെ, തർക്കിക്കാൻ ഞാനില്ല, സത്യം അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കില്ല. ഹല്ലേലൂയ. നിങ്ങൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. എന്നാൽ യേശുവിനെയും യേശു തരുന്ന വചനത്തിലൂടെ പിതാവിനെയും നിങ്ങൾ ധാരാളമായി അറിയാൻ തുടങ്ങിയാൽ ആ ജീവനിൽ നിങ്ങൾ വളരുവാനായിട്ട് തുടങ്ങും. യേശു എന്നത് ജീവൻ തരം മാത്രമല്ല, അത് സമൃദ്ധിയായി തരുവാൻ. അതുകൊണ്ട് ഇതിന് തർക്കത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, പകരം നിങ്ങൾ ഓരോരുത്തരും ഈ സത്യം അറിയുമ്പോൾ ഈ സത്യം ഉപയോഗിച്ച് സ്വതന്ത്രമാകാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ വചനം സഭയ്ക്ക് നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് സഭകൾ അല്ലെങ്കിൽ മനുഷ്യർ ഓരോ മതത്തിന്റെ ഉള്ളിലും മതത്തിന്റെ ഉള്ളിലെ സബ്ജയിലുകളായ ഡിനോമിനേഷന്റെ ഉള്ളിലും അതിന്റെ ഉള്ളിൽ വീണ്ടും അതിന്റെ ഉള്ളിൽ വീണ്ടും ഡിനോമിനേഷൻ അതിന്റെ ഉള്ളിലും ഒക്കെ പെട്ടുകിടക്കുന്നത് കൊണ്ട് അവർക്ക് അവിടെ നിന്നേ കാര്യങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ. അവിടെ നിന്ന് കാര്യങ്ങൾ കാണാതെ നിഷ്പക്ഷമായി ഉയരത്തിൽ നിന്ന് കാര്യങ്ങളെ നോക്കുക, ഭൂമിയിൽ നിന്നല്ല ഉയരത്തിൽ നിന്ന് തന്നെ ഇനി ചിന്തിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ സ്വതന്ത്രമാണ്, കാരണം നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് മാർക്കായിട്ട് മാറും. എന്താണ് ഒരു വ്യക്തി വിശ്വസിക്കുന്നത്, അതാണ് ആ വ്യക്തി. വാട്ട് യു തിങ്ക് ഇസ് ആർ സോ ഈസി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഒരുവൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് അവൻ, എന്താണോ അവന്റെ ചിന്ത അതാണ് അവന്റെ വാക്കുകളും പ്രവൃത്തികളും. അവൻ അതിനോട് വെളിപ്പെടുവാനായിട്ട് ഇടയാണ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാ ശ്രദ്ധയോടെ എന്താണ് അഭിഷാദം വ്യാഖ്യാനം. ഒന്ന് യോഹന്നാൻ 5:20 പറയുന്ന ഒരു ചിന്തയാണ് നിങ്ങൾ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. സത്യം അറിയുമ്പോൾ സത്യങ്ങൾ സ്വതന്ത്രമാകും. അതായത് ഇവിടെ ഇത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിശാചിന്റെ മക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർ ഉടനെ പറയാൻ തുടങ്ങുന്ന ഒരു കാര്യം, ഷാജി ജോസഫ് പറഞ്ഞു യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവർ പരത്തുന്ന ഒരു സംഭവമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇതിലൂടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ യേശു ക്രിസ്തു എന്നെ സംബന്ധിച്ച് എന്റെ തലയാണ്, എന്റെ കർത്താവാണ്, എനിക്ക് ദൈവവുമാണ്. പക്ഷെ ഏത് ദൈവവുമല്ല, യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവല്ല. പിന്നെ ആരാണ്? ആ പിതാവിന്റെ പുത്രനാണ് യേശു ക്രിസ്തു, ദൈവപുത്രനാണ്. ഞാൻ വിശ്വസിച്ച തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്തണം. യോഹന്നാൻ സുവിശേഷം 20:30-31 വാക്യത്തിൽ ഈ ബൈബിള് ഇത്രയൊക്കെ എഴുതിയതിന്റെ ലക്ഷ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണെന്നറിയോ? അറിയത്തില്ലേ, ഒന്ന് വായിച്ചു നോക്കണം. യേശു ഇത്രയും അത്ഭുതങ്ങൾ അടയാളങ്ങൾ എഴുതി കഴിഞ്ഞാൽ ലക്ഷ്യം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയോ നിങ്ങൾക്ക്? ഒന്ന് ചിന്തിച്ചു നോക്കിയാ ബൈബിൾ ദൈവാസനിപ്പോൾ അത് വായിക്കും. മയക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചിന്തിച്ചു നോക്കി. എന്തിനാ ഇത്രയൊക്കെ എഴുതി വെച്ചത്? യേശു ചെയ്ത അത്ഭുതം അടയാളങ്ങൾ ഇതൊക്കെ എഴുതി വെച്ച് എന്തിനു വേണ്ടിയാ? അറിയാം നിങ്ങൾക്ക്? ഇല്ല അല്ലേ? അത് ദൈവത്തിന് ഇപ്പൊ വായിക്കും. 20:30-31 വായിച്ചു.
ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു.
ഇത് ബൈബിളാ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു ഈ പുസ്തകത്തിലല്ലാത്ത അനേക അടയാളങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും തന്നെ എഴുതിയത് യേശു പിതാവായ ദൈവമാണെന്ന് വിശ്വസിക്കാൻ വേണ്ടിയല്ല, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിപ്പാനും അതുവഴി നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത്രേ. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. അപ്പോ ഞാൻ യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. തെറ്റാണെങ്കിൽ എന്നെ തിരുത്തം. ഈ വചനപ്രകാരം യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നു. ഇത് മാത്രമല്ല, ഇനി അനേക വചനങ്ങളുണ്ട്, അത് യേശു ദൈവപുത്രനാണ് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അത് എന്നോട് ബൈബിൾ ആവശ്യപ്പെട്ടതാ, ദൈവം ആവശ്യപ്പെട്ടതാ, പിതാവായ ദൈവം എന്നോട് പറഞ്ഞതാ, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇത് റീപ്ലേസ്മെന്റ് എന്നല്ല പറഞ്ഞ, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുക്ക. കർത്താവ് യേശു നേരിട്ട് പറഞ്ഞു, ഞാൻ ദൈവപുത്രൻ. ദൂതൻ മറിയോട് പറഞ്ഞു, ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. പിശാച് യേശുവിനെ നോക്കി പറഞ്ഞു, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. പത്രോസിൽ പിതാവ് വെളിപ്പാട് കൊടുത്തു, നീ മഹോന്നതനായ ദൈവത്തിന്റെ പുത്രനായ മിശിഹയ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം അസത്യത്താൽ പെട്ടുപോകും. എപ്പോഴും ദൈവത്തിന്റെ വചനം സത്യമാണ്. ആമേൻ, ആമേൻ, ആമേൻ. ദൈവ ഉദ്ദേശ എല്ലാ അർത്ഥങ്ങളും ഇതിൽ പറയുന്നത് എനിക്ക് ആമേനാണ്. യാതൊരു മാറ്റവുമില്ല. പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞതിന് വിപരീതമായി ബൈബിളിൽ എവിടെയെങ്കിലും കണ്ടാൽ ഞാനത് എടുക്കണമെങ്കിൽ ഒന്ന് ചിന്തിച്ചു എടുക്കത്തുള്ളൂ. കാരണം യേശുവാണ് എനിക്ക് മൂലക്കല്ല്, യേശുവിനാണ് ഞാൻ തൂക്കുകട്ട വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ദാ യേശു എനിക്ക് ആരാണെന്ന് കേട്ടതോ, യേശു എനിക്ക് ദൈവമാണ്. ഏത് ദൈവം? ഏകസത്യ ദൈവമായ പിതാവിന്റെ പുത്രനായ ദൈവം. ഇതുകൊണ്ടാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് ഈ വചനപ്രകാരം അല്ല എങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കുക. എപ്പോഴും കറക്ഷന് ഞാൻ തയ്യാറാണ്. ഏത് പ്രകാരം? വചനപ്രകാരമുള്ള കറക്ഷൻ ഞാൻ തയ്യാറാണ്. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ ഇന്ന് ഒരു കൂട്ടം ജനം പിശാചിനാൽ കബളിപ്പിക്കപ്പെട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം, യേശുവിനെ കൊണ്ട് സ്വർഗീയ പിതാവിനെ അങ്ങ് മറയ്ക്കുന്നു. എന്നാൽ ബൈബിളിലെ യേശു അതല്ല. ബൈബിളിലെ യേശു എപ്പോഴും സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. യേശുവിനെ മറയ്ക്കുന്ന യേശു ആരാണ് നിങ്ങളോട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി, സ്വർഗീയ പിതാവിനെ മറയ്ക്കുന്ന യേശു ആരാണ് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും പറയാൻ കഴിയും. പൗലോസ് പറഞ്ഞതുപോലെ അത് ഞാൻ പ്രസംഗിച്ച യേശു അല്ല, അത് മറ്റൊരു യേശുവാണ്. യേശു എന്ന് പേരുള്ളത് കൊണ്ട് എല്ലാം ഒറിജിനൽ ആകണമെന്നില്ല. രൂപ എന്ന് പേര് ഉള്ളത് കൊണ്ട് എല്ലാം ഒറിജിനൽ രൂപയാകണമെന്നില്ല. ഹല്ലേലൂയ. അത് കള്ളനോട്ടും ആകാം. അപ്പോ ശ്രദ്ധയോടെ കർത്താവോട് പറഞ്ഞു, അനേക കള്ളപ്രവാചകന്മാരും ഒന്ന് നിങ്ങളെ തെറ്റിപ്പോകരുത്. ബരോവയിലുള്ളവരെ പോലെ അത് അങ്ങനെ തന്നെയൊന്ന് നോക്കി ബൈബിളിലെ സന്ദേശം ആദ്യം എന്താണെന്ന് മനസ്സിലാക്കി, എന്നിട്ട് ബൈബിൾ വായിച്ച കാര്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ അക്ഷരം നമ്മളെ തെറ്റിക്കും, ആത്മാവ് നമുക്ക് ജീവൻ തരുവാനായിട്ട് ഇടയാണ്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ ഒരു വ്യാഖ്യാനം. യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും പൗലോസിനെയും യോഹന്നാൻ അപ്പോസ്തലനെയും ഒക്കെ നുണയന്മാരാക്കുന്ന ഒരു വ്യാഖ്യാനം. ആ വ്യാഖ്യാനം ഇതാ ഒന്ന് യോഹന്നാൻ 5:20. എന്തുകൊണ്ടാണ് അതിന് അബ്സാലോം വ്യാഖ്യാനം എന്ന് പറയുന്നതിന്റെ കാരണം, തുടക്കത്തിൽ അപ്പനാണ് ദൈവം, ആ വാക്യത്തിന്റെ തുടക്കത്തിൽ. പക്ഷെ വാക്യം അവസാനിക്കുമ്പോൾ അപ്പനെ വെട്ടിമാറ്റി മോൻ ദൈവമായി. ഏത് ദൈവവും? പിതാവായ ദൈവം, ഏകസത്യ ദൈവമായി മാറ്റി. ശ്രദ്ധിക്കുക, ഇതിന്റെ എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതിന് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവ ഇഷ്ടത്തെ മറയ്ക്കുക. ജനം ദൈവ ഇഷ്ടം അറിയരുത്. ജനം ദൈവ ഇഷ്ടം അറിയരുത്. പകരം യേശു പിതാവ്, യേശു പറയുന്നു പിതാവാണ് ഏകസത്യ ദൈവം എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ച് ഒരു വാക്യം പോലും പ്രസംഗവേദികളിൽ മിണ്ടാതെ പസ്കോർട്ടിന് 8:6 പിതാവ് ഏക സത്യമേ നമുക്ക് ഉള്ളൂ എന്ന് പറയുമ്പോൾ, അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും പ്രസംഗവേദിയിൽ മിണ്ടാതെ യേശുവിനെ കൊണ്ടുവന്ന് പിതാവിന്റെ സ്ഥാനത്തേക്ക് നിർത്തിയിട്ട് പിതാവിനെ മറക്കുക, അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ദൈവരാജ്യത്തെ മറച്ചു കളയുന്ന, പിശാചിന്റെ തന്ത്രത്തിൽ കൂട്ടാളികളായി തീരുന്ന ഒരു കൂട്ടം, എല്ലാവരുമല്ല, ഒരു കൂട്ടം ദൈവത്തിന്റെ ദാസന്മാരെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ഇതിനിടയിൽ വളരെ നല്ല പ്യുവർ ഫെയ്ത്ത് ആണ് ചില ദേവദാസന്മാരുണ്ട്. അവരുടെ കീഴിലുള്ളവർ പ്യുവറായിരിക്കും, മറ്റവരുടെ കീഴിലുള്ളവർ ഇംപ്യൂറും ആയിരിക്കും. കാരണം ശിഷ്യൻ ഒരിക്കലും ഗുരുവിനേക്കാൾ മുകളിലല്ല, ഗുരുവിനെ പോലെയായിരിക്കും. അപ്പോൾ ഈ നാളുകളിൽ കർത്താവ് ഈ സന്ദേശം അറിയിക്കുന്നതിന് ഉദ്ദേശം എന്ന് പറയുന്നത്, നിനക്ക് രക്ഷപ്പെടാൻ കുഞ്ഞിന് താല്പര്യം ഉണ്ടെങ്കിൽ നിനക്ക് രക്ഷപ്പെടാം, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം എന്താണോ അതായിരിക്കും നീ നിന്റെ മരണത്തോട് ചേർന്ന് അവകാശമാക്കുന്നത്. അപ്പോ ഈ ഒരു വാക്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, യേശു പറഞ്ഞ വാക്യത്തെ വെട്ടിമാറ്റി പുത്രനെ കൊണ്ടുവന്ന് പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുവരിക. എന്നാൽ യഥാർത്ഥത്തിൽ ഈ വാക്യം എന്താണ് അർത്ഥമാക്കുന്നത്, നമ്മളുമായിട്ടുള്ള അതിന്റെ ബന്ധമെന്ന്, ഇവിടെ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ഒന്ന് യോഹന്നാൻ 5:20.
ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. കുഞ്ഞുങ്ങളെ, വിവേകത്തോട് അകന്നു നിൽക്കും.
ശ്രദ്ധിച്ചാലേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവപുത്രൻ വന്നു. ആരാണ് ദൈവപുത്രൻ? യേശു ക്രിസ്തു. അതൊക്കെ എന്ത് ചെയ്യുന്നു? സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു. ആരാണ് സത്യദൈവം? എന്നാ അടുത്തിരിക്കുന്ന അറിയാവുന്നവരോ എന്ന് പറഞ്ഞാൽ സത്യദൈവം ആരാണ്? സത്യദൈവം ഞാൻ പറഞ്ഞ കൂട്ടില്ല, യേശു പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാലോ അല്ലേ? സത്യദൈവം അങ്ങോട്ടേക്ക് പറഞ്ഞു, സത്യദൈവം അറിയത്തില്ലെങ്കിൽ ഈ സത്യദൈവത്തെ കൊന്ന് കാണാലോ. യോഹന്നാൻ 17:10. യേശു ഒരിക്കലും നുണ പറയത്തില്ലെന്നാണ് എന്റെ 100% ഉള്ളവർ. ഓക്കെ, അവിടെ എഴുതിയിരിക്കുകയാണ്, 17:3 യേശു പറയാണ്. ആ ദേവദാസ് ഒന്ന് വായിച്ചു എന്നിട്ട് ഞാൻ പറയാം, അങ്ങനെ ബൈബിളിൽ ഉണ്ടെന്ന് നോക്കട്ടെ.
ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു.
ഏക സത്യ ദൈവമായ നിന്നെ, ഇത് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ഏക സത്യ ദൈവമായ, മോണോസ് അലിത്തിനോസ് തിയോസ്. മോണോസ് എന്ന് പറഞ്ഞാൽ എലോൺ, ഓൺലി ഓൺലി എലോൺ, ഒറ്റക്ക്. ഡ്യുവൽ എന്ന് പറഞ്ഞാൽ ഇരട്ട, ഇരട്ട സത്യദൈവമായ നിന്നെയും നീ അയച്ച എന്നെയും. നോ, മോണോസ്, ഓൺലി എലോൺ, സത്യദൈവമായ നിന്നെയും പിന്നെ നിന്റെ റീപ്ലേസ്മെന്റ് ആയ എന്നെയും അല്ല. സ്വചനം വചനമായി തന്നെ പഠിക്കുക. അവിടെ നിന്നൊരു വ്യാഖ്യാനം ഇങ്ങോട്ട്, ഇവിടെ നിന്നൊരു വ്യാഖ്യാനം അങ്ങോട്ട്, അവിടെ നിന്നൊരു വ്യാഖ്യാനം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് സത്യവചനത്തെ വെട്ടിവീഴ്ത്തിയ ദൈവം നിന്നെ വെട്ടിവീഴ്ത്തും. സത്യത്തിനെതിരെ നിൽക്കുന്നവൻ ഒരിക്കലും വളരത്തില്ല. സത്യത്തിൽ നിൽക്ക്, യേശുക്രിസ്തുവിന്റെ സ്വഭാവം പോലെ നിന്റെ സ്വഭാവമായി മാറും. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്വഭാവം ഈ പറയുന്ന പോലെയാണോ? ചില സമയത്ത് ദേവാലയത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ചാട്ട ഉണ്ടാകും. കുഞ്ഞാട് മാത്രമല്ല, സിംഹവും കൂടിയാണ്. ഒരു ഭാഗത്ത് സ്നേഹമാണ്, മറുഭാഗത്ത് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെയാണ്. ആ ദൈവമാണ് ദൈവപുത്രന്മാരുടെ ഉള്ളിൽ വസിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടക്കുമെന്ന ദൈവം പറയുന്നത്, എല്ലാവരുടെ അല്ല, ദൈവപുത്രന്മാരുടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഇവിടെ യേശു പറയുന്ന സത്യദൈവം ആരാണ്? തന്നെ കുറിച്ചാണോ പറയുന്നത്, പിതാവിനെ കുറിച്ചാണോ പറയുന്നത്? ഇപ്പൊ ചുരുക്കി ഇത് മനസ്സിലാക്കാൻ, ഇതും പോരാ, ഇത് മനസ്സിലാക്കാൻ വേറെ അവിടെ നിന്ന് ഒരു വചനം എടുക്കണം, പിന്നെ ഇവിടെ നിന്ന് ഒരു വചനം എടുക്കണം, പിന്നെ ഇവിടെ നിന്ന് ഒരു വചനം എടുക്കണം. എന്താ യേശു എന്നാണ് പറഞ്ഞത്? യേശു എന്നാണ് പറഞ്ഞത്? തെറ്റായ വിശ്വാസം നമ്മളെ കൊണ്ട് തെറ്റായത് അവകാശമാക്കി. പ്യുവർ ഫെയ്ത്ത്. ഏതാണ് പ്യുവർ ഫെയ്ത്ത്? ദൈവത്തിന്റെ വചനത്തിൽ, അതായത് വിശ്വാസം കേൾവിയാലെ കേൾവി ദൈവത്തിന്റെ വചനത്താൽ മതി. ഈ വചനം വരുമ്പോൾ ഇതിനെ ആസ് ഇറ്റ് ഈസ് യേശു പറഞ്ഞത്, ഇതിനെ എനിക്ക് ഇടത്തേക്ക് നോക്കണ്ട വലത്തേക്ക് നോക്കണ്ട, എന്റെ യേശുവ പറഞ്ഞേ, എന്റെ മൂലക്കല്ല പറഞ്ഞ്, എന്റെ തൂക്കുകട്ട ഞാൻ വെക്കുന്നത് യേശുവിലാ. അത് കഴിഞ്ഞിട്ടുള്ള അപ്പോസ്തലന്മാരുടെ അവരൊക്കെ അതിന്റെ മുകളിലാ പണിത്. ഇങ്ങനെ തൂക്കുകട്ട ഒരു മെയ്സൺ വെക്കുന്നത് മുകളിൽ വെച്ച കല്ലുകളിലല്ല, ഏറ്റവും അടിസ്ഥാന കല്ലിലാണ് ഒരു മെയ്സൺ തൂക്കുകട്ട വെക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കിക്കോ, ഏക സത്യ ദൈവമാണ് യേശുവിന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ ആരാണെന്നറിയാമോ? പിതാവായ ദൈവം. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവപുത്രൻ വന്നു എന്നും. ആ സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തോന്നും. ആരെയാണ്? പിതാവിനെ അറിവാൻ. ഇതല്ല യോഹന്നാൻ 17-ാം അധ്യായത്തിൽ പറയുന്നത്. 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ യേശു പറയാണ്, പിതാവേ ഞാൻ നിന്നെ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, നിന്റെ വചനം ഞാൻ അവർക്ക് വെളിപ്പെടുത്തുന്നു. 17-ന്റെ നമ്മൾ വായിച്ച വചനത്തിന്റെ താഴെ ഭാഗം വായിച്ച 17-ന്റെ 6 വായിച്ച്,
നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു.
അപ്പോ ദൈവപുത്രം വന്നിട്ട് എന്താ ചെയ്യണേ? ദൈവപുത്രം വന്നിട്ട് പിതാവിനെ വെളിപ്പെടുത്തുകയാണ്. ഇത് തന്നെയാണ് താഴേക്ക് വായിക്കുമ്പോൾ 25-26 എന്നാ പറയണേ? യേശു പിതാവ് നോക്കി പറയാണ്, പിതാവെ ലോകത്തിന് നിന്നെ അറിയത്തില്ല, ഞാൻ എന്ത് ചെയ്യുന്നു? നിന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. വായിച്ചേ,
ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിൽ ആകുവാനും ഞാൻ അവരിൽ ആകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും.
അപ്പോ യേശു പറയാണ്, ഇനിയും അത് തന്നെ ചെയ്യും. ഒരു ദൈവപുത്രൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനാണെന്ന് അറിയണമെങ്കിൽ അവന്റെ ജീവിതത്തിലൂടെ അവൻ അവന്റെ അപ്പനെ വെളിപ്പെടുത്താൻ തുടങ്ങും. അപ്പനെ വെളിപ്പെടുത്തും. പ്രവൃത്തി കണ്ടാൽ അറിയാം അപ്പനാരാണ്. പ്രവൃത്തി കണ്ട യോഹന്നാൻ 8-ലെ കർത്താവ് ഒരു കൂട്ടം ജനത്തിന്റെ പ്രവൃത്തി കണ്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ അപ്പൻ പിശാചാണ്. പ്രവൃത്തി കണ്ടാൽ അറിയാം അപ്പനാരാണ്. ഇവിടെ യേശു, യേശു ആരാ? ദൈവപുത്രൻ. ഇനി മാറിപ്പോകരുത്, വചനം പഠിക്കും, മാറിപ്പോകരുത്. യേശു ആരാ? ദൈവപുത്രൻ. ദൈവപുത്രൻ ആരാ വെളിപ്പെടുത്തുന്നത്? ഏക സത്യ ദൈവമായ തന്റെ പിതാവിനെ. ഇത് ആര് പറഞ്ഞു? യേശു പറഞ്ഞു. എതിരെ പറയാൻ ധൈര്യം ഉണ്ടോ യേശു പറഞ്ഞ വാക്കിന്? അങ്ങ് യേശുവിന്റെ മുഖത്ത് നോക്കി ദൂതന്മാർ നിന്റെ ചുറ്റും നിൽക്കുമ്പോ എതിര് പറ. ഇത് യേശുവിന്റെ വാക്ക. ഇതാണ് അവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്, ദൈവപുത്രം വന്നു എന്നും സത്യദൈവത്തെ, പിതാവായ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്ന് നാം അറിയുന്നു. ഇനി നാം എവിടെയാണ് അവിടെ എഴുതിയിരിക്കുന്നു? നാം പിതാവായ ദൈവത്തിലാകുന്നു. ഏത് നാം? അവിടെ എഴുതിയിരിക്കുന്നു ദൈവത്തിന്റെ പുത്രന്മാരായ നാം, ദൈവത്തെ ജനിച്ചവരായ നാം. അതിന്റെ തൊട്ടുമോൾ അതിന്റെ 18-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, ദൈവത്തെ ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവർ ആരെ കുറിച്ചാണ് പറയുന്നത്? ദൈവത്തിന് ജനിച്ചവനെ കുറിച്ചാണ് ഈ പറയുന്നത്. ആ ദൈവത്തിന് ജനിച്ചവനെ കുറിച്ച് അവിടെ പറയുമ്പോ അവിടെ പറയാണ്, അവർ പിതാവായ ഈ സത്യ ദൈവത്തിലാകുന്നു. എങ്ങനെയാണ്? അതിന്റെ ഇടയിൽ ഒരു കണക്ഷൻ ഉണ്ട്, പുത്രനിലൂടെ. പുത്രനിലൂടെ അന്നിട്ടാണ് പറയുന്നത് ഇതാകുന്നു സത്യദൈവവും നിത്യജീവൻ. മലയാളം ബൈബിളില് അവൻ സത്യദൈവവും നിത്യജീവൻ. KJV-യിൽ, കിങ് ജെയിംസിലും ESV-യിലും ഇതാകുന്നു സത്യദൈവവും നിത്യജീവൻ. ഇത് എന്തിനെ കുറിച്ചാ പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇവിടെ യേശുവിനെ കൊണ്ട് പിതാവിനെ മറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പിശാചിന്റെ കൂട്ടം, അവർ അവസാനം കൊണ്ടുവന്നിട്ട് ഇവനാ ഇതാകുന്നു സത്യദൈവവും നിത്യജീവൻ എന്നുള്ളത് അത് യേശുവിന് വേണ്ടി അങ്ങ് റഫറി നൽകും. ശ്രദ്ധിച്ചേ, ആ വാക്യത്തിന്റെ തുടക്കത്തിൽ ആരാണ്? സത്യദൈവം പിതാവാണ്. ആരാണ്? ദൈവപുത്രൻ കർത്താവായ യേശുവാണ്. ആ വാക്യത്തിന്റെ ഒടുക്കത്തിൽ വന്നപ്പോ പിതാവിനെ മാറ്റി യേശു സത്യദൈവമാണ്. ഇതിന്റെ പേരാണ് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് അബ്ശാലോം വ്യാഖ്യാൻ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താണ് അബ്ശാലോം എന്ന്? അല്ലെ, അബ്ശാലോനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ജനറൽ ഇത്രയും പറയാം, അബ്ശാലോം ആദ്യം ഒരു രാജകുമാരനായി, രാജാവിന്റെ മകനായി, ദാവീദ് എന്നാണ് അപ്പന്റെ പേര്. 2 ശാമുവേൽ 15-ാം അധ്യായം നിങ്ങൾ കാണാം. ഇൻ കേസ് നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെന്ന് പോയി വായിക്കണം. തുടർന്ന് ഇദ്ദേഹം ചില സൂപ്ര പണികളൊക്കെ കാണിച്ചു. തുടക്കത്തിൽ അബ്ശലോം മകനായിരുന്നു, അപ്പനായ ദാവീദ് രാജാവായി. കുറച്ച് കഴിഞ്ഞപ്പോ ചില സൂപ്ര പണികളൊക്കെ കാണിച്ചിട്ട് അപ്പനെ വെട്ടി ഓടിച്ച്, സിംഹാസനത്തിൽ ഓടിച്ച് ഈ മകൻ കയറി രാജാവായി. നമ്മുടെ ബൈബിളിലെ യേശു അങ്ങനത്തെ യേശു ഒന്നും അല്ല. നമ്മൾ നമ്മുടെ ചിന്ത വെച്ച് അങ്ങനത്തെ ഒരു യേശുവിനെ ഉണ്ടാക്കവും വേണ്ട. യേശു ക്രിസ്തു എന്നും പിതാവിന് കീഴ്പ്പെട്ടും യേശുവിന്റെ തല ദൈവം എന്നാ ബൈബിള് പറയുന്നത്. ഏത് ദൈവം? പിതാവായി ദൈവം. പ്രിയ സഹോദരങ്ങളെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ വാക്യം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത്? ഈ വാക്യം യഥാർത്ഥത്തിൽ അർത്ഥമാക്കുന്നത് നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തമാണ് നിത്യജീവൻ. ആ നിത്യജീവൻ പിതാവിലാണ്. ആ പിതാവിലുള്ള ജീവൻ മനുഷ്യരായ നമുക്ക്, മരണമുള്ള നമുക്ക് കടന്നു വരികയാണ്. പക്ഷേ എങ്ങനെ കടന്നു വരും? അതിന്റെ ഇടയിൽ ഒരു മധ്യസ്ഥനും ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥന്, ദൈവത്തിന്റെ വചനം തിമോത്യോസിന്റെ പുസ്തകത്തിൽ പറയുന്ന ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശു. യേശുവിലൂടെയാണ് പിതാവ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. ഭൂമിയിലുള്ള മനുഷ്യർ സ്വർഗത്തിലേക്ക് മൂവ് ചെയ്യുന്നതും യേശുവിലൂടെയാണ്. യേശു കാൽവരിയിൽ തുറന്ന വഴിയിലൂടെ, ഏതൊരു ദൈവപുത്രനിലൂടെയും ദൈവം ഭൂമിയിൽ വരും. ഇമ്മാനുവലായി തീരും, ദൈവം മനുഷ്യരോടുകൂടെ. യേശു ക്രിസ്തുവിലൂടെ ഏത് മനുഷ്യർക്കും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യാം. ജീവനുള്ള പുതുവഴി യേശു ക്രിസ്തു കാൽവരിയിൽ തുറന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇത് എന്താണെന്ന് എനിക്ക് ഒന്ന് മനസ്സിലാക്കി തരാം. ആ വാക്യം ഞാൻ ഒന്നുകൂടി വായിക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ആ കാര്യങ്ങളെ കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടും. ഇത് എന്തിനാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൾറെഡി മനുഷ്യഹൃദയം മറ്റൊരു വിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ട് ദൈവരാജ്യത്തിന്റെ സന്ദേശം, യേശു പ്രസംഗിച്ച സന്ദേശം മനുഷ്യന് മനസ്സിലാകുന്നില്ല. കാരണം ഓൾറെഡി ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ വായിക്കാം. And we know that the Son of God is come and has given us an understanding that we may know him that is true. അതായത് പിതാവായ ദൈവത്തെ അറിയുവാനുള്ള വിവേകം തന്നു. അപ്പൊ ഇവിടെ സത്യദൈവം പിതാവാണ്, വെളിപ്പെടുത്തി തന്ന മകൻ യേശുക്രിസ്തുവാണ്. തുടക്കത്തിൽ അങ്ങനെയാണ്, നോ പ്രോബ്ലം. പക്ഷെ ഈ വാക്യം തീരുമ്പോ അപ്പനെ മാറ്റി മോൻ ദൈവമായി. ബൈബിളിൽ അങ്ങനെയില്ല, പക്ഷേ ഇന്ന് ദൈവരാജ്യത്തെ മറയ്ക്കുവാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്ന തന്ത്രമാണ് ഇത്. അറിവില്ലാത്ത കാലങ്ങളിൽ ഇത് നമ്മൾ ഉപയോഗിച്ചു. എന്നാൽ സത്യം നാം അറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. താഴേക്ക് വരുമ്പോ എഴുതിയിരിക്കുക, And we are in him. നമ്മൾ ആരിലാണ്? അവിടെ ഹിമ്മെന്ന് എഴുതി വാക്യാണെന്ന് പറഞ്ഞില്ല എങ്കിൽ അവിടെ യേശുവിനെല്ലാം അവസാനിപ്പിച്ചത്. പക്ഷെ അവിടെ കാര്യം എഴുതിയിരിക്കുന്നു, വി ആർ ഇൻ ഹിം, ദാറ്റ് ഈസ് ട്രൂ. ആരാണ് ട്രൂ? നമ്മൾ പിതാവായ ദൈവത്തിലാണ്. നമ്മൾ പിതാവായ ദൈവത്തിലാണ്. എങ്ങനെ? താഴെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തുവിൻ അതിന്റെ ഇടയിലുള്ള മീഡിയേറ്ററിലായിക്കൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തിലാണ്. അതെങ്ങനെയാണ്? We are in him, that is true. How? Even in his son Jesus Christ. ക്രിസ്തുവിനായിക്കൊണ്ട് നമ്മൾ പിതാവായ ദൈവത്തിലാണ്. എന്നിട്ട് പറയാണ്, ആ പിതാവ് ആരാണ്? This is true God and eternal life. ഇതത്രേ സത്യദൈവവും സത്യദൈവത്തിൽ നാം പ്രാപിക്കുന്ന നിത്യജീവനം. ക്രിസ്തുവിൽ നാം പിതാവുമായി ഒന്നായിത്തീർന്നു. ഏത് വാക്യത്തിന്റെ നിവർത്തീകരണമാണെന്ന് അറിയാമോ? ഇത് അറിയാമെങ്കിൽ അടുത്തൊരു വാക്യം അടുത്താളോട് പറഞ്ഞു, ഏത് വാക്യത്തിന്റെ നിവർത്തീകരണം? യോഹന്നാൻ 17:21-23 നിവർത്തീകരണമാണ്. ക്രിസ്തുവിൽ നമ്മൾ പിതാവുമായി ഒന്നായി തീരുന്നതിന്റെ നിവർത്തീകരണമാണ് ആ വാക്യം. അല്ലാണ്ട് യേശുവിന് പ്രമോഷൻ കേട്ട് യേശുവിനെ പിതാവിന്റെ റീപ്ലേസ്മെന്റ് ആക്കി മാറ്റിയതല്ല. പതിനേഴ് 21-23 വായിച്ചേ.
നീ എന്നെ അയച്ചിരിക്കുന്നു എന്നു ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിനു തന്നെ.
നീ എന്നിലും ഞാൻ നിന്നിലുമായിരിക്കുന്നത് പോലെ അവർ നമ്മിൽ ഒന്നായി തീരണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ ദൈവത്തിലായി തീരണം. ആരിലൂടെ? ക്രിസ്തുവിലൂടെ. എന്നിട്ട് പറയണേ, ഇതാകുന്നു ദൈവവും നിത്യജീവനും. അവിടുത്തെ ദൈവം, ദിസ് ഈസ് ട്രൂ ഗോഡ് എന്ന് പറയുന്നത് പിതാവിനെയാണ്. ആ പിതാവിൽ നമ്മൾ പ്രാപിക്കുന്ന നിത്യജീവനെയാണ്. അതിനിടയിൽ നിൽക്കുന്നത് ഏക മധ്യസ്ഥനായ യേശുവാണ്. പെട്ടെന്ന് മധ്യസ്ഥന് പ്രമോഷൻ കിട്ടി, മധ്യസ്ഥൻ ഉടനെ തന്നെ പിതാവിനെ മാറ്റി അവിടെ ആയിട്ടില്ല. നമ്മൾ അങ്ങനെ ഒന്ന് വളച്ചൊടിച്ച് പുതിയ വിശ്വാസം ഉണ്ടാക്കരുത്. പുതിയതല്ല ഇത്, കാലങ്ങളായി കിടക്കുന്ന വിശ്വാസമാ. പിശാച് മനുഷ്യനെ തെറ്റിച്ചിട്ടിരിക്കുക. അതുകൊണ്ടാണ് ബൈബിൾ പോലെ സിലബസിൽ പോലും യേശു ക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ച ദൈവ ഇഷ്ടമായ സുവിശേഷം കാണാത്തത്. ഇത് ദേവദാസന്മാർക്ക് അത് അറിയത്തില്ല, നല്ലൊരു പങ്കിനും അറിയത്തില്ല. ബൈബിൾ കോളേജിലെ സിലബസിൽ അത് കാണാനില്ല. ഇത് സിലബസിൽ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഒരു സഹോദരനെ ആദ്യമായിട്ട് ഞാൻ കണ്ടു, ഒരു ദേവദാസനെ. പക്ഷെ എന്താണ് സിലബസിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞില്ല. സിലബസിലുണ്ട്, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, പക്ഷെ എന്താണ് സിലബസിലുള്ളത്? ഏത് ബൈബിൾ കോളേജിന്റെ ഉണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കുന്നു, ദൈവം സന്തോഷിക്കുന്നു. ഉണ്ടെങ്കിൽ താഴെ ഒന്ന് എഴുത്, ആ സിലബസ് ഒന്ന് എഴുത്, കമന്റ് ബോക്സിൽ ആ സിലബസ് ഒന്ന് എഴുത്. ഏത് യൂണിവേഴ്സിറ്റിയിലെ മനുഷ്യർക്ക് ചെക്ക് ചെയ്യാമല്ലോ നിങ്ങൾ എഴുതി കഴിയുമ്പോ. അത് അവർക്ക് അതിനെ ഓർത്ത് ആ നടത്തിൽ ഉറപ്പിലാക്കിയവനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാലോ. എഴുത്. ഹല്ലേലൂയ. ഈ നാളുകളില് പലതും ആ താഴെ എഴുതിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. എന്തിനാണെന്നറിയാമോ? മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ച് കഴിയുമ്പോൾ അത് വായിക്കുന്ന ജനം മനസ്സിലാക്കും, അവർക്ക് എന്തോരം അറിയാം, എവിടം വരെയും പോയിട്ടുണ്ട്. സത്യമാണ് എഴുതുന്നതെങ്കിൽ അത് വച്ച് ദൈവം ആ ജനത്തിന് മുമ്പോട്ടേക്ക്. സത്യമല്ല എങ്കിൽ എനിക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ എന്റെ താഴെ കൊടുക്കും, ഇതാണ് എന്റെ സ്ക്രിപ്ചർ. പിന്നെ കുറെ റെഫറൻസ് പറയാനുണ്ടെങ്കിൽ ഞാൻ നേരെ www.kingdommessage.com വെബ്സൈറ്റിലേക്ക് റെഫർ ചെയ്യും, പോയി കേൾക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വചനത്തിന് യാതൊരു മാറ്റവും ഇല്ല. യേശു പറഞ്ഞ മോണോസ് അലിത്തിനോസ് തിയോസ്, ഏക സത്യ ദൈവം, അത് പിതാവ് മാത്രമാണ്. ദൈവം അനുവദിക്കുക അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ ഏക സത്യ ദൈവവും ദൈവങ്ങളും എന്ന ടൈറ്റിൽ അടുത്ത ആഴ്ച കേൾക്കാം. ഏക സത്യ ദൈവവും പിന്നെ ദൈവങ്ങളും. മോണോസ് അലിത്തിനോസ് തിയോസ് ആൻഡ് തിയോസിസ്, ധാരാളം ദൈവങ്ങളും. ഉറിയ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക്, ഈ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് ചില ഒരു പ്രാക്ടിക്കൽ ഡോമിലൂടെ കാണിച്ചാൽ ഞാൻ ആഗ്രഹിക്കാം. ഒന്നുകൂടെ ലോഗിൻ. യഥാർത്ഥത്തിൽ നിത്യജീവന്റെ സ്രോതസ് എന്ന് പറയുന്നത് ഞെട്ടിപ്പോകരുത്, ഒന്ന് പുടുക്കം പിടിച്ചു. നിത്യജീവന്റെ സ്രോതസ് എന്ന് പറയുന്നത് യേശു അല്ല, പിതാവ്. എന്താ ഇത്ര പറയാൻ ധൈര്യമല്ലേ? എന്റെ ബൈബിൾ അത് പറയുന്നു, എന്റെ യേശു അത് പറയുന്നു. ഒരിക്കലും കുറച്ച് ദേവദാസന്മാരുമായിട്ട് സംസാരം ഉണ്ടായിരുന്നു. ആര് പറഞ്ഞത്? യേശുവാണ് നിത്യജീവൻ. ഞാൻ പറഞ്ഞ തർക്കമൊന്നുമില്ല, പക്ഷേ അതിന്റെ സ്രോതസ് പിതാവ്. പിതാവ് കൊടുത്തിട്ടാ യേശുവിനെ കിട്ടിയത്. യേശുക്രിസ്തു മുഖാന്തരം പിതാവാണ് കാരണഭൂതൻ. കാരണഭൂതൻ വേറെ, മുഖാന്തരം വേറെ. കാരണഭൂതനാണ് സോഴ്സ്, മുഖാന്തരം എന്ന് പറയുന്നത് ആ സോഴ്സിൽ നിന്ന് റിസീവ് ചെയ്ത് മറ്റുള്ളവർ കൊടുക്കുന്നത്. ദൈവം അനുവദിക്കുന്നെങ്കിൽ ഇപ്പോഴോ അല്ലെങ്കിൽ തുടർന്ന് സന്ദേശം നമുക്ക് മനസ്സിലാക്കാം. ശ്രദ്ധിച്ചാക്ക, ഇവിടെ യേശുക്രിസ്തുവിന്റെ ഡ്യൂട്ടി ഇതുമായ ബന്ധത്തിന് എന്താണെന്ന് നമുക്ക് കാണാം. യോഹന്നാൻ സുവിശേഷം 5:10 വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരല്ലോ, അത് തെളിയിക്കണമല്ലോ. ആ ദൈവദാസന്മാരോട് ഇത് പറഞ്ഞപ്പോ അവർ തർക്കിച്ചു. അവസാനം കാണിച്ചപ്പോ കുറച്ചു നേരോട് തർക്കിച്ചു, പിന്നെ അവസാനം ആ ഓക്കെ സമ്മതിച്ചു, ലഭിച്ചതാ. ശ്രദ്ധിച്ചാട്ടെ, യോഹന്നാൻ 5:26 വായിച്ചു.
പിതാവിനു തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉള്ളവനാകുമാറ് വരം നൽകിയിരിക്കുന്നു.
ശ്രദ്ധിച്ചേ, എന്താ ബൈബിൾ പറയുന്നേ? ആരാണ് നിത്യജീവന്റെ സ്രോതസ്? വൈകേ പറ, ആരാണ് നിത്യജീവന്റെ സ്രോതസ്? പിതാവാണ് നിത്യജീവന്റെ സ്രോതസ്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ യേശുവിനും അങ്ങനെ ഉണ്ടാകാൻ, പുത്രനും അങ്ങനെ ഉണ്ടാകാൻ പിതാവ് പുത്രന് വരം കൊടുത്തിരിക്കുന്നു. കൊടുത്തിരിക്കുകയാണ്, ഗിവൺ, കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? എന്തിനാ കൊടുത്തത്? അതാണ് വചനം പറയുന്നു, അത് നമുക്ക് തരാൻ, നമുക്ക് തരാൻ വേണ്ടിയാ കൊടുത്തേ. ഇതുകൊണ്ട് വചനത്തിൽ വചനം പറഞ്ഞ പുത്രനുള്ളവർ നിത്യജീവനുണ്ട്, പുത്രനില്ലാത്ത നിത്യജീവനില്ല. ഇതാണ് യോഹന്നാൻ 17:2 യേശു പറയുന്നേ. യേശു പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ എന്ത് കൊടുക്കണം? നീ തന്നിട്ടുള്ള നിത്യജീവൻ ഞാൻ അവർക്ക് കൊടുക്കണം. അപ്പൊ പിതാവിൽ നിന്ന് യേശുവിന് കിട്ടിയ നിത്യജീവൻ യേശു ക്രിസ്തു ജനത്തിന് കൊടുക്കണമെന്നാ യേശു പറയണേ. God is a source of everything. Which God? The only true God, the Father. He is the source of everything. 17:2 വായിച്ചേ, യോഹന്നാൻ 17:2. ഏകസത്യദൈവം പറഞ്ഞതിന് മുമ്പ് യേശു ക്രിസ്തു പറയുന്ന ഒരു വാക്യമാണ് 17:2.
നിന്റെ പുത്രൻ,
നീ 17:2,
നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ.
ശ്രദ്ധിച്ചേ, അപ്പൊ പിതാവിനുള്ള ജീവൻ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ പറ? പിതാവിനുള്ള ജീവൻ നമുക്ക് കിട്ടുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവ് ആർക്ക് കൊടുത്തു? യേശുവിന് കൊടുത്തു. യേശു അത് ആർക്ക് തരുന്നു? നമുക്ക് തരുന്നു. ഇതാണ് ആ വാക്യം. നീ എനിക്ക് തന്നിട്ടുള്ളവർക്കെല്ലാം ഞാൻ നിത്യജീവൻ കൊടുക്കണമെന്ന് നിന്റെ ആഗ്രഹം. ഹല്ലേലൂയ്യ, മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യോഹന്നാൻ 1:20 കൊടുത്തിരിക്കണേ. ആ നിത്യജീവൻ ക്രിസ്തുവിലൂടെ നമുക്ക് കിട്ടി. അല്ലാണ്ട് യേശുവിനെ കൊണ്ടുവന്നിട്ട് പിതാവിനെ റീപ്ലേസ് ചെയ്യാനല്ല അവിടെ വന്നേക്കണേ. യേശുവിന് യേശുവിന്റെ സ്ഥാനമുണ്ട്, പിതാവിന് പിതാവിന്റെ സ്ഥാനമുണ്ട്, പരിശുദ്ധാത്മാവിന് പരിശുദ്ധാത്മാവിന്റെ സ്ഥാനമുണ്ട്. ട്രിനിറ്റി എന്ന ദൈവിക പ്രവർത്തനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതുമാ. പക്ഷേ എന്റെ യേശു വെളിപ്പെടുത്തിയ പോലെ സ്വർഗീയ പിതാവിനെ വെളിപ്പെടുത്താനായിട്ട് നമുക്ക് അതിന് ഉപയോഗിക്കാം. പക്ഷേ പിതാവിനെ മറയ്ക്കാൻ വേണ്ടി, ദൈവരാജ്യത്തെ മറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. കഴിഞ്ഞ സന്ദേശത്തിൽ നിങ്ങൾ ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു ദേവദാസൻ അദ്ദേഹം പ്രസംഗിച്ചോണ്ടിരിക്കുക, യേശു മാത്രമേ ദൈവമുള്ളൂ, കരാരുന്നിയിൽ യേശു മാത്രമേ ദൈവം, ഈ ജനത്തെ അവരെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോണേ. പറ, യേശുവാണ് ദൈവപുത്രൻ, യേശുവാണ് വഴി, യേശുവാണ് ജീവൻ. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ മുഹാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ, ഏകസത്യ ദൈവമായി പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. അത് പറ, അല്ലാണ്ട് ജനത്തെ വഴിയിലിട്ട് കെട്ടല്ലേ. പിതാവിനെ മറയ്ക്കുന്ന പിശാചിനെ ശക്തി തോന്നിയ 4:4 യേശു ക്രിസ്തു പ്രസംഗിച്ച തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യന്റെ മനസ്സുകളെ കുരുടാക്കുന്ന അതിന് സപ്പോർട്ട് ചെയ്ത് പ്രസംഗിക്കല്ലേ. ഇനി താഴേക്ക് വരുമ്പോ അവിടെ എഴുന്നേക്കുന്നു, അതിന് ചേർന്ന് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചു വെക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അപ്പോ ഈ പിതാവ് സോഴ്സ്, ആ പിതാവ് തനിക്ക് ദാ യേശുവിന് നിത്യജീവൻ കൊടുത്തു. ആ ജീവൻ ഇതാ യേശുവിലൂടെ നമ്മൾ പ്രാപിക്കും. ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കർത്താവ് ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്, ഇത് വൈകിട്ട് ഓടിച്ചാടി ഉണ്ടാക്കിയതാണ്, നിങ്ങള് മനസ്സിലാക്കാം. ഇതാ എന്തോ സംഭവം അല്ല, പിടുത്തം കഴിയാ ഒരു പ്രോട്ടോടൈപ്പ് സംഭവം ഉണ്ടാക്കിയതാ. ഉണ്ടാക്കുന്ന മതി, ഇത് മേടിച്ച കടക്കാരൻ പറഞ്ഞു പൈസ ഒന്നും തരണ്ട, ഉണ്ടോക്കോ ക്ലാസ് എടുക്കാനാണെന്ന് പറഞ്ഞു. അസുരിച്ചേ അവരെ ദൈവം അനുഗ്രഹിക്കുക ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊരു ടാങ്ക, ഇവിടുത്തെ ആൾക്ക് അറിയാം തൈരും മാത്രം ടാങ്ക്. ഓക്കെ, ഇനി ഇതൊരു ടാപ്പ് കേട്ടോ, അല്ല ഞങ്ങക്ക് നമുക്ക് നമുക്കറിയാലോ കിച്ചണിലൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഗാർഡൻ ഗാർഡന്റെ ടാപ്പ്. ഇതിന്റെ ഇടയിൽ ഇതാ ഒരു പൈപ്പ് ഉണ്ട്, ഇതിന്റെ ഇടയിൽ ഇതാ ഒരു ഫീമെയിൽ എൽബോ ഉണ്ട്, കണക്ടർ ഉണ്ട്, ഇവിടെ ഒരു ഫീമെയിൽ കണക്ടർ ഉണ്ട്, ഇവിടെ ഒരു ടാങ്ക് കണക്ടർ ഉണ്ട്. കുറച്ചൊക്കെ പ്ലംബിംഗ് ഒക്കെ നിൽക്കും പഠിക്കുക, അത്യാവശ്യമൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇതൊക്കെ ചെയ്യാനായിട്ട് ദിവസം കാണിച്ചു. അപ്പോ ഈ ഒരു രീതിയിൽ ആണ് ഈ കണക്ഷൻ. നമ്മൾ ഇതില് പിതാവ് ആരാന്നറിയാം, ടാങ്ക നിറച്ചു വെള്ളം ഉണ്ടെന്നാണ് ചോദിച്ചു. പിതാവാണ് നിത്യജീവന്റെ സ്രോതസ്. യേശുക്രിസ്തു ആരാണെന്നറിയാമോ, ഈ പൈപ്പ. പിതാവ് ആ നിത്യജീവൻ ഉണ്ടാകാൻ ദാ യേശുവിന് വരം കൊടുത്തു. നമ്മൾ ആരാന്നറിയാമോ, ദേ ടാപ്പ, ദീ ടാപ്പ്. ഇപ്പൊ നമുക്ക് എന്തുമായിട്ട് ബന്ധമില്ല, യേശുവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. യേശുവിന് രക്ഷകനായി സ്വീകരിക്കുമ്പോ എന്തു പറ്റുന്നറിയാമോ, മുന്തിരി വള്ളിയാവുന്ന യേശുവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടുക, കണ്ടോ, കണക്ട് ചെയ്യപ്പെടുക. അങ്ങനെ മുന്തിരി വള്ളിയ യേശുവുമായിട്ട് കണക്ട്. കർത്താവ് ഇതുകൊണ്ടാ പറഞ്ഞു, എന്നെ പിടിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതാ മുന്തിരി വള്ളിയാവുമ്പോ യേശുവുമായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ യേശുവിലൂടെ നമ്മൾ ആരുമായിട്ട് കണക്ട് ചെയ്യുന്നു, നിത്യജീവനുമായി കണക്ട് ചെയ്യപ്പെടും, നിത്യജീവനുമായി കണക്ട് ചെയ്യപ്പെടും. ആരാ നിത്യജീവൻ? പിതാവായ ദൈവം, സത്യ ദൈവം, നിത്യജീവനുമാണ്. നിത്യജീവനുമായി നമ്മൾ ആരുടെ കണക്ട് ചെയ്യപ്പെട്ടു, യേശുവിലൂടെ കണക്ട് ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചോട്ടോ, രണ്ട് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോട്ടോ, എവിടെയാണ് തപ്പി എടുക്കണം. ശ്രദ്ധിച്ചേ, ഇപ്പൊ എന്റെ അകത്ത് വരുന്ന ഇന്ന് ഞാനങ്ങ് പറയുക, യേശു പറയുകയാണ് നമ്മളോട്, യേശു ഏക മധ്യസ്ഥൻ പറയുകയാണ് നമ്മളോട്, എന്റെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. യോഹന്നാൻ 15 ബാക്കി തപ്പിയെടുക്കണം. ശ്രദ്ധിച്ചേ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. കാരണം ഞാനാണ് നിങ്ങളെ പിതാവുമായി കണക്ട് ചെയ്യുന്നത്. ഞാൻ മുന്തിരി വള്ളിയാ, ഞാനാണ് നിങ്ങളെ പിതാവുമായി കണക്ട് ചെയ്യുന്നത്. ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോട്ടോ, മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടോട്ടോ. ശ്രദ്ധിച്ചേ, മുന്തിരി വള്ളിയ യേശു അല്ലേ, ഞാൻ ഊരാൻ പോണം കേട്ടോ. മര്യാദക്കൊന്നും ഞാൻ പീഡിപ്പിച്ചില്ല, നോക്കട്ടെ ഊരി എടുക്കാൻ പറ്റും. ആ ഊര ശ്രദ്ധിച്ചേ, ആര് പിതാവിൽ നിന്ന് വിട്ടു, ആര് പിതാവിൽ നിന്ന് വിട്ടു, യേശു പിതാവിൽ നിന്ന് വിട്ടു. അങ്ങനെ ഒരു സംഭവം ഇല്ലാട്ടോ, അങ്ങനെ ഒരു സംഭവം ഇല്ലാട്ടോ. ശ്രദ്ധിച്ചേ, പക്ഷെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, പിതാവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിതാവിനെ വിട്ടിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബൈബിളിലുണ്ടോ ആ രണ്ട് സ്റ്റേറ്റ്മെന്റുകള്? വളരെ പ്രാധാന്യമേറിയതാണ്. യേശു പറയാണ്, പിതാവിനെ പിരിഞ്ഞ് എനിക്കൊന്നും സ്വയമേ ചെയ്യാൻ പറ്റില്ല. അതേ യേശു നമ്മളോട് പറയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും സ്വയമേ ചെയ്യാൻ പറ്റില്ല. കണക്ഷൻ കണ്ട സുശേഷം 15 ഞാൻ വാക്കിയിട്ടത് 15:5
ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
എന്നെ പിരിഞ്ഞ്, യേശുവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശുവിനോട് ചേർന്ന് നിന്നെങ്കിലേ നമുക്ക് ഫലം കൊടുക്കാൻ പറ്റൂ. ശ്രദ്ധിച്ചേ, ഇവിടെ നാം ശ്രദ്ധിച്ചു വരണം. ഈ ഒരു ഭാഗത്ത് ഇവിടെ ആരാ വലിയത്? നമ്മളാണോ വലിയത്? യേശുവാണോ വലിയത്? നമ്മളാണോ വലിയത്? യേശുവാണോ വലിയത്? നിങ്ങൾ ആരും ചിന്തിച്ചേ, ഒന്ന് പറഞ്ഞ ആരായിരിക്കും വലിയത്? ഉറപ്പാണോ? യേശു എന്നല്ലേ പറഞ്ഞു, ഉറപ്പാണല്ലോ. ഇനി നമ്മൾ പറയുന്നത് ഞാനും യേശുവും തുല്യമാണെന്ന്. ഞാനും യേശുവും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ശരിക്കും എന്തൊക്കെ പ്രശ്നം ഉണ്ടെന്ന് അർത്ഥം, മനസ്സിലായോ? ഇനി ഇതേ സ്റ്റേറ്റ്മെന്റ് യേശു പിതാവിനോ പറയുന്നു, എനിക്ക് പിതാവിനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് സ്വയം ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെക്ക് ചെയ്യണം ഇതിൽ ആരാണ് വലിയത്. അവിടെ ചെക്ക് ചെയ്തു ശ്രദ്ധിച്ചേ, യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായം. അതിന്റെ 19-ാം വാക്യം യേശു പറയുന്നത് ശ്രദ്ധിച്ചേ.
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
അവൻ ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം യേശു പുത്രൻ പറയും, യേശു ആയ ദൈവപുത്രൻ പറയുകയാണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു പ്രസംഗകന്റെ വ്യാഖ്യാനം അല്ല ഇത്, യേശുവിന്റെ നേരിട്ടുള്ള വാക്കാണ് യേശു പറയുന്നത്. പുത്രന് പിതാവിനെ കൂടാതെ സ്വയമേ ഒന്ന് ചെയ്യാൻ കഴിയത്തില്ല, മനസ്സിലായോ? പിന്നെ പിതാവിനെ കൂടാതെ ചെയ്യല്ല, പകരം യേശു ക്രിസ്തു എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് യോഹന്നാൻ 8:29 പറയുകയാണ്, പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. അപ്പോ ഈ കണക്ഷൻ എങ്ങനെയാ വേണ്ടേ? ഈ കണക്ഷൻ എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്താൽ മാത്രമേ ഇത് നിലകൊള്ളുള്ളൂ. 8:29 വായിച്ചേ, യോഹന്നാൻ 8:29.
എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, കർത്താവ് വചനം പറയാൻ യേശു ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അമേസിംഗ് സ്റ്റേറ്റ്മെന്റാ. ഇന്നത്തെ പല തിയോളജികളും താഴെ വീണു പോകുന്ന സ്റ്റേറ്റ്മെന്റാ. യേശു പറയുകയാണ് പിതാവ് തന്നെ ഏകനായി വിടും. എപ്പോഴാണ്? ഞാൻ പിതാവിന്റെ ഇഷ്ടം അല്ല ചെയ്യുന്നതെങ്കിൽ പിതാവ് തന്നെ ഏകനായി വിടും. എങ്ങനെ? ആദത്തെ വിട്ടതുപോലെ. ആദത്തെ വിട്ടതുപോലെ. ഞാൻ എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് കൊണ്ട് പിതാവ് എന്നെ അങ്ങനായി വിട്ടിട്ടില്ല. പിതാവിനെ കൂടാതെ എനിക്ക് സ്വയമേ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ തിയോളജി ഒന്ന് നോക്ക്. ഈ പിതാവും യേശുവും ഒപ്പത്തിനൊപ്പം. ഇന്നത്തെ തിയോളജിയാ ഈ വചനപ്രകാരം. അതൊന്ന് അന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ, ഞാൻ എപ്പോഴും പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് പിതാവ് എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഏകനായി വിട്ടതാണ് ആദത്തെ, പിതാവിന് ഇഷ്ടമല്ലാതെ ചെയ്തപ്പോ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു കണക്ഷൻ നോക്കിയേ. ഇതാ ഈ ടാങ്കിൽ ഇത് പിതാവിനെ കാണിക്കുന്നു. ഇതിന് ടാങ്കിൽ നമുക്ക് സാധാരണ വെള്ളം അല്ലേ? ഇപ്പൊ ഇവിടെ വെള്ളം ഒഴിക്കാൻ നിവർത്തിയില്ല, നിങ്ങൾക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. അപ്പോ ശ്രദ്ധിച്ചേ, ഇതാ നിറച്ച് വെള്ളമാ. പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. നിറച്ച് വെള്ളം നിത്യജീവന്റെ ആ വെള്ളം കിടക്കാണ്. ഇതാ ഈ പൈപ്പിന് ആ വെള്ളം ഉണ്ടാകാനായിട്ട് വരം കൊടുത്തിരിക്കുകയാണ്. ഇതാ ഇവിടെ ഇതിന്റെ ഇടയിൽ യാതൊരു വാൽവും ഇല്ല. വാൽവ് വേണമെങ്കിൽ വെക്കാം, യേശു വാൽവ് വെച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ വാൽവും ഇല്ല. വാൽവ് എന്നാണ് ഈ സാധനം കണ്ട, ഈ അടക്കണ തുറക്കണ അടക്കണത് പിന്നെ വട്ടത്തിലൊക്കെ. യേശുവിന് ഇവിടെ യാതൊരു വാൽവും ഇല്ല. ഗ്ലോറി. പിതാവിന് ജീവനുള്ളത് പോലെ അത് എപ്പോ പിതാവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നു, ഇതാ ആ വെള്ളം മുഴുവൻ ഈ പൈപ്പിൽ മൊത്തം കിടക്കുക, മനസ്സിലായോ? പക്ഷെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നമ്മളെ ഈ ലോകത്തിലെ ദൈവമാകുന്ന പിശാചിന്റെ സന്ദേശം കേൾക്കാൻ പോയതുകൊണ്ട് നമ്മളെ അവനങ്ങ് അടച്ചിട്ടിരിക്കുക. പിടുത്തം കിട്ടില്ല, ഇത് തുറന്നു കിടക്കുന്നു, നമ്മളെ അവനെ അടച്ചിട്ടിരിക്കുക. ഇപ്പൊ യേശു ഇവിടെ വന്നിട്ട് ഈ വെള്ളം ഇവിടെ വന്നിട്ട് സന്ദേശം വചനത്തിലൂടെയാണ് വെള്ളം വരുത്തേ, നിത്യജീവന്റെ മൊഴികൾ ഇവിടെ വന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ ഹൃദയമാകുന്ന വാതിക്കൽ നീ തുറന്നു തന്നാൽ പക്ഷെ നീ തുറക്കുവോ? ഞാൻ തുറക്കൂല. നീ തുറന്നു തന്നാൽ ഞാൻ നിന്റെ അകത്ത് വരാം. അങ്ങനെ ഞാൻ നിന്റെ അകത്ത് വന്നാൽ നീ ലോകത്തിന്റെ ഒരു അനുഗ്രഹമാണ്. നിന്നിലൂടെ പിതാവിന്റെ ചിന്തകൾ ഇതാ എന്നിലൂടെ യേശുവിലൂടെ വ്യാപരിച്ച് മനുഷ്യ നിന്നിലൂടെ ലോകത്തിലേക്ക് വെളിപ്പെടുമ്പോ നിന്റെ പേര് പിന്നെ മനുഷ്യപുത്രൻ എന്നല്ല ദൈവപുത്രൻ. മനസ്സിലായോ? ഇന്നൊരു ദേവദാസനോട് ഇന്നലെ സംസാരിച്ചപ്പോ സംസാരിച്ചല്ല കമന്റ് നിങ്ങൾ കമന്റുകളൊന്നും ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചേ, അദ്ദേഹം പറഞ്ഞതിലേക്ക് ചിന്ത, നമ്മൾ പിതാവിനൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് യേശുവിന് മാത്രമുള്ള ഡ്യൂട്ടിയാണ്. നമുക്കതിന് പറ്റില്ല, അതിന് മറുപടി എഴുതാനായിരിക്കും സമയം കിട്ടില്ല, സമയം എഴുതണം. കാരണം അതൊരു സുവിശേഷ സുവിശേഷീകരണമാണത്. അതിലെഴുതുമ്പോ മറ്റുള്ളവരെ നോക്കി വായിക്കും. തിമ്മയായിട്ട് എഴുതുന്നതിന് ഞാൻ കമന്റ് കൊടുക്കാറില്ല, പഠിക്കാൻ വേണ്ടി, ജനത്തിന് പഠിക്കാൻ, ജനം സത്യം അറിയാൻ വേണ്ടിയാണ് കമന്റ് കൊടുക്കുന്നത്. അപ്പോ അതിന് അദ്ദേഹം എഴുതിയിരിക്കും, നമുക്കുള്ള ഡ്യൂട്ടിയല്ല, അത് യേശുവിന് മാത്രമുള്ള ഡ്യൂട്ടിയാണ്. നമ്മളെ പിതാവിനെ വെളിപ്പെടുത്തുന്ന ആവശ്യമില്ല. പിന്നെ നമ്മൾ ആരെ വെളിപ്പെടുത്തണം? ദൈവപുത്രന്മാരെ വെളിപ്പാടിനെയാ സകല സൃഷ്ടികളെ ഇരിക്കുന്നവടെ കാത്തിരിക്കണേ. യേശു ക്രിസ്തു പിതാവിനെ വെളിപ്പെടുത്തിയ പോലെ നമ്മൾ വെളിപ്പെടുത്തണം. ദൈവത്തിന്റെ വചനം പറയുന്നു യോഹന്നാൻ 14:10, യേശു അതിനു മുമ്പ് പറയാണ്, എന്നെ കാണുന്ന പിതാവിനെ കാണുന്നു. എങ്ങനെ? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. അത് യേശുവിന് മാത്രം ഒതുങ്ങുന്നതാ ആണോ? സഹോദരങ്ങളെ പറഞ്ഞു, അത് യേശുവിന് മാത്രം ഒതുങ്ങുന്നതാണോ? നിങ്ങളെ വേറെന്തോ ചിന്തിച്ചിരിക്കുന്നോണ്ടോ ചോദിക്കണേ? അത് യേശുവിന് മാത്രം ഒതുങ്ങുന്നതാണോ? പുരോചനങ്ങളെ മറിയാമേറ്റാണ് പറഞ്ഞേ, യേശുവിന് മാത്രം ഒതുങ്ങുന്നതാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും പറ യേശുവിന് മാത്രം ഒതുങ്ങുന്നതല്ല, ദൈവപുത്രന്മാരെല്ലാവരും വരുന്നതാണ്. എങ്ങനെ തെളിയിക്കാം? 2 Corinthians 6:16, ദൈവം പറയാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച്, യേശു വസിച്ച, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച്, നിങ്ങളിൽ ഞാൻ നടക്കും. ദൈവം നമ്മളിൽ നടക്കും. അവരെ ദൈവപുത്രന്മാര്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ വചനം നമ്മളോട് കൂട്ടിയുവാനായിട്ട് ഇടയാകണം. ആരെ അപമാനിക്കാനല്ല ഇത്, ജനത്തെ സത്യം അറിയിച്ച് അവരെ ഇതാ ആ സത്യത്തിലൂടെ ആ ദൈവവുമായി സത്യ ദൈവവുമായി ക്രിസ്തുവിൽ ഒന്നാക്കണം. ഇതിനു വേണ്ടിയാണ്. പലരും നിഷ്കളങ്കരാണ്, അവർക്ക് അറിയത്തില്ല. എന്നാൽ ഇതിന്റെ ഇടയിൽ പിശാചിന്റെ മക്കളുണ്ട്, അവർ മാറത്തില്ല. അവരെപ്പോഴും ഏകദേശം വന്നുകൊണ്ടേയിരിക്കും, അവർ മാറില്ല. എന്നാൽ ദൈവത്തിന്റെ മക്കൾ ബൈബിളിലെ സത്യം മനസ്സിലാക്കാൻ അവർ മാറും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാ, ആ 1 Corinthians 5:20. മറ്റേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് വായിച്ചോ. ദേവദാസനെ, ആ ദൈവത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന യേശുവിന് മാത്രമേ പറ്റുള്ളൂ. താഴെ കമന്റ് ഉണ്ട്, ആ കമന്റിന്റെ ആൻസർ ശ്രദ്ധിച്ചോ. യേശുവിനെ പറ്റും, നമുക്ക് പറ്റില്ല. യോഹന്നാൻ സുവിശേഷം 14:10. ഓ ലോർഡ്, ഐ ലവ് യു. 14:9.
യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസെ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ?
എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. കാരണം പിതാവ് എവിടെയുണ്ട്? പിതാവ് യേശു ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സാധനം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിലെന്തുവാ? നിങ്ങൾക്ക് പറയാൻ പറ്റും, ചായ ആണോ, കാപ്പി ആണോ, വെറും വെള്ളമാണോ, എന്തുവാ സംഭവം? ഒരു പിടുത്തില്ല അല്ലേ? ഇതേപോലെ ഇന്നത്തെ മനുഷ്യർ എന്ന് പറഞ്ഞ സ്പിരിറ്റ് കണ്ടെയ്നർ, അവന്റെ ഉള്ളിൽ എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല. പക്ഷേ മകളെ ട്രാൻസ്ഫറിന് ഞാൻ ക്ലാസ് നിർത്തി പെട്ടെന്ന് നിർത്തി. യഥാർത്ഥത്തില് ദൈവപുത്രനാണ് എങ്കിൽ ഇതെന്റെ ഉള്ളിൽ എന്താണെന്ന് മറ്റവർക്ക് കാണാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് കാണാൻ പറ്റും. അവൻ കണ്ണാടി എന്നതുപോലെ ക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവനാ. ക്രിസ്തുവിന്റെ തലയോ ദൈവം. ശ്രദ്ധിക്ക, ഇതേ സാധാ മനുഷ്യനാണെങ്കിൽ ഇതാ ഈ കാണുന്ന ഒരു ദൈവത്തിന ഇവന്റെ ഉള്ളിൽ എന്താണെന്ന് കണ്ട. ഇപ്പൊ പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ എന്തുവാ? ആ മനസ്സിലായ. ഇതേപോലെ ഇപ്പൊ ഗ്ലാസ് കാണുന്നവൻ അതിന്റെ ഉള്ളിലെ വെള്ളം കാണുന്നു. ഇതേപോലെ ക്രിസ്തു എന്ന ദൈവത്തിനെ കാണുന്നവൻ അതിന്റെ ഉള്ളിൽ ആ ക്രിസ്തുവിന്റെ ഉള്ളിലെ ദൈവത്തെ കാണുന്നു. അപ്പൊ അതുകൊണ്ട് കർത്താവ് അതിന് അർത്ഥമാക്കി പറയുന്നത് എന്താണ്? എങ്ങനെയാണ് നിങ്ങൾ എന്നെ കാണുന്നത്? പിതാവ് എന്റെ ഉള്ളിൽ വസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ഇവിടെ കാണുന്നത്. ഈ വെള്ള ഗ്ലാസിന്റെ ഉള്ളിലായിരിക്കുന്ന പോലെ പിതാവ് ദൈവപുത്ര യേശുവിന്റെ ഉള്ളിൽ വസിച്ച് പ്രവർത്തിക്കുന്നു. എടുത്തിങ്ങനെ വായിച്ചാൽ അടുത്ത വാക്യം എങ്ങനെയാണ്, എങ്ങനെയാണ് സംഭവിച്ചത്?
ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു.
പിതാവ് യേശു ക്രിസ്തുവിൽ വസിക്കുന്നു, വെള്ളം ഗ്ലാസിൽ വസിക്കുന്ന പോലെ അന്നിട്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇതാണ് ദൈവത്തിന്റെ സ്ട്രക്ചർ. ദൈവത്തിന്റെ സ്ട്രക്ചർ അറിയാതെ ഈ ലോക മനുഷ്യനെ പോലെയാണ് ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കുന്നതാണ് അറിവില്ലായ്മയാണ് ഈ വിഷയങ്ങൾ കാരണം. കർത്താവ് പറയുന്നു ദൈവവചനത്തെ കുറിച്ച് അറിവില്ലാത്തതിനാൽ നിങ്ങൾ തെറ്റിപ്പോകുന്നു. ഒരു ദൈവപുത്രന്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ഈസ് എ സ്പിരിറ്റ് കണ്ടെയ്നർ. ഏത് സ്പിരിറ്റ്? ദൈവത്തെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്പിരിറ്റ് സ്പിരിറ്റ് ആണ്, അല്ലെങ്കിൽ സ്പിരിറ്റ് കണ്ടെയ്നർ ആണ് അവൻ. ഹല്ലേലൂയ. ഇനി ഇത് യേശുവിന് മാത്രമേ പറ്റൂ. നോ, യേശുവിനെ പോലെ യേശുവിനെ ദൈവപുത്രന്മാരാകുന്ന ഏവർക്കും പറ്റും. ഇത് മനുഷ്യപുത്രന്മാർക്കാണെങ്കിൽ ഇതാ ദൈവപുത്രന്മാരെല്ലാവരും ദൈവത്തെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ഇതാണ് സെക്കൻഡ് കൊരിന്ത്യൻ 6:16 പറയുന്നത്. സെക്കൻഡ് കൊരിന്ത്യൻ 6:16 പറയുന്നത് യേശുവിൽ മാത്രം ഇത് ഒതുക്കിയെന്നല്ല, പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്, ഞാൻ നിങ്ങളുടെ ഉള്ളിൽ വസിച്ച് നിങ്ങളിൽ നടക്കും. ഹല്ലേലൂയ.
അവരിൽ വസിക്കുകയും ഞാൻ അവരിൽ വസിക്കുകയും അവരിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും.
ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആദ്യം ഇംഗ്ലീഷിൽ വായിച്ചാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്, മലയാളം അവിടെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അവർ എഴുതിയിരിക്കുന്നത് കേരളീയാണ് വായിക്കുന്നത്. And what agreement has the temple of God with idols? For ye are the temple of living God. നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്, ചത്ത ദൈവത്തിന്റെ അല്ല, ശിലയായ ദൈവത്തിന്റെ അല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആലയങ്ങളാണ്. എന്നിട്ട് As God has said, I will dwell in them. Njan avare vasiche and walk in them. Njan avare nadakkum. Njan avarilu thamasichitte njan avare nadakkum. Evada bhoomiyil. Idaan oru daivathinte putran. Idu Yeshuvil maatram odikkina avan ezhinjittilla. Ingane nam cheyyumbolaanu nam jayam praapikkunnathu. Velippadi 37 jayikkunnavan il avakasamaakkum. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് ജനവുമായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഞാൻ അവർക്ക് ദൈവവും അവൻ എനിക്ക് ജനവുമാകും. രണ്ടും ലിംഗീണ കണ്ടോ? യഥാർത്ഥ പുസ്തകം അന്വേഷിച്ച് വായിച്ചു നോക്കിയ എണ്ണയാളെ കാണാ, ലിംഗീണ കണ്ടോ? രണ്ടും അവസാനിക്കണം ഒരേ രീതിയിലാ. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ പറഞ്ഞു ഞാൻ അവർക്ക് ദൈവവും അവൻ എനിക്ക് ജനവുമാകും. രണ്ടും ഒന്നു തന്നെയല്ലേ? ഇതാണ് ദൈവപുത്രന്മാരുടെ വെളിപ്പാട്. എന്നാ ദൈവത്തിന്റെ ദാസന്മാര് പറയുന്നത് ഏ അങ്ങനെയൊന്നും പറ്റില്ല. വർഷങ്ങൾക്ക് മുമ്പ് ദാസന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും പറ്റത്തില്ല. നമ്മൾ മൊത്തം പാപമാ നമ്മുടെ ഉള്ളില്. ആരാ പറഞ്ഞു മക്കളെ ഇതൊക്കെ? നമ്മുടെ പുതിയ സൃഷ്ടി കാൽവരിയിൽ കർത്താവ് യേശു ക്രിസ്തു കാൽവരി ഉണ്ടാക്കിയ പുതിയ സൃഷ്ടിയാണല്ലോ. എഫേസ്യർ 2:2 അവിടെ പറയുന്നു അവന് പാപം ചെയ്യാനേ കഴിയത്തില്ല. അവൻ ദൈവാനുരൂപനായ പുതു മനുഷ്യനാണ്, പുതിയ സൃഷ്ടിയാണ്. എന്നാൽ പുതിയ സൃഷ്ടിയെ കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. നല്ലൊരു പങ്കിലും അറിയത്തില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ അവർക്കായി സ്തോത്രം. അറിയത്തില്ല. മിസ്റ്റർ വലുസ് പറയാണ് ഇനി പരിച്ഛേദനോ അല്ല, അക്രകർമ്മോ അല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. അദ്ദേഹം പറഞ്ഞ ശരിയാട്ടോ, പഴയ സൃഷ്ടിക്കൊന്നും പറ്റില്ല. പഴയ സൃഷ്ടിക്കൊന്നും പറ്റില്ല. കാരണം പഴയ സൃഷ്ടിയെ സംബന്ധിച്ച് അവൻ ദേവശലേഖനം 4:22 പറയുന്നു, ചതിമോഹങ്ങളെ വഷളായി പോയ പഴയ മനുഷ്യൻ. അവന് നിൽക്കാൻ എന്താ ദൈവം ആഗ്രഹിക്കുന്നത്? 4:24 പറയുന്നു, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളവേ, ആ മനുഷ്യന് പാപം ചെയ്യാനേ കഴിയത്തില്ല. അവനാണ് അവന്റെ അപ്പനെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. നമുക്ക് നാളെ അപ്പനെ വെളിപ്പെടുത്തണ്ടേ? അയ്യോ പറ്റൂല 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 എന്ന് പറഞ്ഞിട്ട് ആദ്യം ഗുരു അറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഗുരുവിന്റെ കീഴിലെ ശിഷ്യന്മാരുടെ കാര്യം എന്തായി? കർത്താവ് പറയുന്നു ശിഷ്യൻ മാക്സിമം പോയ ഗുരുവിനൊപ്പം എത്തും. ഹല്ലേലൂയ. നിങ്ങൾ കമന്റുകൾ വായിച്ചു നോക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഇന്നത്തെ കാഴ്ചപ്പാട്. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, 1 യോഹന്നാൻ 3:9 റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു. ദൈവം വിചാരിച്ചോ പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യാൻ കഴിയാത്തതിന്റെ കാരണം ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു. ആമേൻ പറയാൻ പറ്റുമോ? ദുബായ് ദൈവദാസിൽ നിന്ന് കേട്ടിട്ട് തന്റെ വിശ്വാസിയോട് പറഞ്ഞ എന്ത് നടക്കുന്ന കാര്യമല്ല, ഇതൊന്നും പ്രാക്ടിക്കൽ അല്ല. ഇങ്ങനെയുള്ള ദൈവദാസന്മാരുടെ കീഴിലിരുന്ന നിങ്ങൾക്ക് പ്രാക്ടിക്കൽ അല്ല. യോഹന്നാനെ പോലെ, ഒന്ന് യോഹന്നാൻ 3:9 വായിച്ച് യോഹന്നാനെ പോലെ സ്വർഗത്തിൽ പിതാവിനോട് പുത്രനോട് കൂട്ടായ്മയുള്ള ദൈവദാസന്മാരുടെ കൂടെ നിൽക്കും. ആണ്ട് അക്ഷരം മാത്രം പഠിച്ചു പോയിട്ടുള്ള കാര്യമില്ല. വായിക്കേ 1 യോഹന്നാൻ 3:9.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിന് ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല.
ദൈവത്തിന് ജനിച്ചത് കൊണ്ട് അവന് പാപം ചെയ്യാൻ പറ്റില്ല, പാപം ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, റോമലേഖനം 7 പൗലോസ് പറയുന്നു, അയ്യോ ഞാനിഷ്ട മനുഷ്യൻ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മയെല്ലാം ആഗ്രഹിക്കുന്ന ഞാൻ ചെയ്തു പോകുന്നു, പക്ഷേ അത് അവസാനിക്കുന്നത് ഒരു വലിയ ഒരു സ്തോത്രത്തോടുകൂടിയ ക്രിസ്തയേശുവിൽ എനിക്ക് ചെയ്യാൻ വരുന്ന ദൈവത്തിന് സ്തോത്ര. കാരണം എന്റെ പഴയ മനുഷ്യന് അത് പറ്റാത്തത് പുതിയ മനുഷ്യന് അത് സാധിക്കും. ഹല്ലേലൂയ. ഓ ലോർഡ് ഐ ലവ് യു, കം ഓൺ, പുതിയതിലേക്ക് വാ, പുതിയതിലേക്ക് വാ. പഴയതിനെവിടെയും ഒഴിവാക്കി ദൈവത്തിന്റെ വചനം സെക്കൂറിന് 5:17 പറയാം, ഒരു ക്രിസ്തുവിലായ അവ പുതിയ സൃഷ്ടിയായി, സകലത്തിൽ പഴയത് മുഴുവൻ കഴിഞ്ഞു പോയി. പക്ഷെ നമുക്കത് കഴിഞ്ഞു പോകാത്തത് എന്തുകൊണ്ടാണ്? കാരണം ഈ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പ്രശ്നം മാറ്റിന് മാത്രമായിട്ട് ഒതുങ്ങുക, മരണത്തിന് മുമ്പുള്ള ഈ ശരീരത്തിന്റെ പ്രശ്നം മാറ്റൻ അങ്ങനെയല്ല. ദൈവത്തിന്റെ സുവിശേഷം എന്ന് ആദ്യം അറിയും. ഇത് സുവിശേഷം അറിയാത്ത സുവിശേഷം, സുവിശേഷം അറിയാത്ത സുവിശേഷം. യേശു 3 വർഷക്കാലം പുറത്തേക്ക് സുവിശേഷം എന്നാന്ന് ചോദിച്ചാൽ അവർ പറയും. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ വ്യക്തതയോടെ മനസ്സിലാക്കുക, യേശു 3 വർഷക്കാലം പുറത്തേക്ക് സുവിശേഷം, അത് മനസ്സിലാക്കി അത് പ്രവർത്തിക്കുക, അത് ജീവിതത്തിൽ കൊണ്ടുവരിക. നമ്മുടെ ഉള്ളു ആദ്യത്തെ ദൈവരാജ്യമാണ്. പാപം ചെയ്യാൻ കഴിയാത്ത ഒരു മനുഷ്യൻ നമ്മളിന്ന് വെളിപ്പെടട്ടെ, അവൻ ആ ദൈവത്തിന് അവൻ തന്റെ അപ്പനെ വെളിപ്പെടുത്തും. അപ്പോ ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, ഇപ്പോ നാം കേട്ടൊരു കാര്യം എന്ന് പറയുന്നത്, നിത്യജീവൻ പിതാവിനാണ്. പിതാവ് ആ ജീവൻ പുത്രനുണ്ടാകാൻ വരം കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഈ പുത്രന് ഒരു കൂട്ടം ജനത്തെ ഈ പിതാവ് കൊടുത്തു. എന്തിനാണ് ഒരു കൂട്ടം ജനത്തെ പിതാവ് കൊടുത്തു? കാരണം താൻ കൊടുത്ത നിത്യജീവൻ യേശു ക്രിസ്തു ഈ ജനത്തിന് കൊടുക്കണം. ഇതല്ലേ യോഹന്നാൻ 17:2 പറഞ്ഞു? എടുത്തിട്ട് വായിച്ചു, എന്നാൽ ജനത്തിന് മനസ്സിലാവും. ഇതല്ലേ അവിടെ പറയുന്നത്? പിതാവിനാണ് നിത്യജീവൻ, ആ ജീവൻ പിതാവ് യേശുവിന് കൊടുത്തു. ഇതാണ് നമ്മൾ യോഹന്നാൻ സുവിശേഷം 5:7 വായിച്ചത്, 5:26. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ യേശുവിനും വരം കൊടുത്തിരിക്കുന്നു തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകാൻ. അപ്പൊ കൊടുത്തിരിക്കുകയാണ്. ഇനി തുടർന്ന് ഇനി 5:12 വായിച്ചേ,
നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ.
നീ അവന് കൊടുത്തിരിക്കുന്ന എല്ലാവർക്കും, ഇതാ ടാപ്പ് കൊടുത്തിരിക്കുന്നവർ. ഇനി ഞാൻ എന്ത് ചെയ്യണം? അവൻ നിത്യജീവൻ കൊടുക്കേണ്ടതിന്. അപ്പൊ നിത്യജീവൻ ആർക്കും ഓൾറെഡി ആർക്കും ആരാർക്കും കൊടുത്തിട്ടുണ്ട്? ഒരു ഡയറക്ടർ മാനേജർക്ക് സാലറി കൊടുക്കാൻ പകരം പണം കൊടുക്കുന്നത് പോലെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതാ കൊടുക്കേണ്ടതിന് നീ അവൻ എന്ത് ചെയ്തു? സകല ജനത്തിന് മേലെ അധികാരം കൊടുത്തു. അങ്ങനെ യേശുവുമായി ആരൊക്കെ പറ്റി നിർത്തുന്നു അവർക്കെല്ലാം നിത്യജീവൻ കിട്ടും. ഹല്ലേലൂയ, നിത്യജീവൻ കിട്ടും. പിന്നെ ആ നിത്യജീവന്റെ അളവ് കുറച്ചും കൂടി ഇരിക്കും, കാരണം ഈ ടാപ്പ് കണ്ട് തടഞ്ഞിരിക്കും. എത്രത്തോളം നമ്മൾ കൊടുക്കുന്നു? കഴിഞ്ഞ ആഴ്ച ആ ദൈവദാസന്റെ ആ പ്രസംഗം ഹുയ്യു എന്ത് നല്ലതായിരുന്നു, എന്നിട്ട് ആ തുറന്ന് ഞാൻ ദൈവത്തെ കേൾക്കാനിടയായി. ഇപ്പൊ എന്ത് പറ്റും? കുറച്ച് തുറന്നു. ശ്രദ്ധിച്ച് എങ്ങനെ നിങ്ങളുടെ മുമ്പിൽ വെച്ച് കുറച്ച് തുറക്കണേ, ആ കുറച്ച് തുറന്നു. അപ്പൊ എന്ത് പറ്റി? ഈ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് നിത്യജീവൻ പ്രാപിച്ചു, കുറച്ച് നിത്യജീവൻ പുറത്തേക്ക് എഴുതാൻ തുടങ്ങി. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളത്തിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദി ഒഴുകും. കാരണം കണക്ഷൻ ഉയരത്തിനാണ്, ഉയരത്തിനാ കണക്ഷൻ. ആ ഉയരത്തിൽ നിന്നുള്ള കണക്ഷൻ ഒഴുകി 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 ഇവനുള്ള വെളിയിലേക്ക് ഇറങ്ങും. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറയുന്നത്, ഈ ടാങ്കിനെ കുറിച്ചും ഈ ടാങ്കിനെയും ഇതാ ഈ പൈപ്പിനെയും തമ്മിൽ കണക്ട് ചെയ്താൽ മാത്രമേ ഈ ജീവൻ ഈ പൈപ്പിലെത്തത്തുള്ളൂ. ശരിയാണോ അല്ലയോ? ശരി, പ്ലംബിംഗ് പഠിച്ചു, കണക്ട് ചെയ്യാതെ വരുമോ? ഈ ടാങ്കിനെയും ഈ പൈപ്പിനെയും തമ്മിലുള്ള കണക്ഷനിലേക്ക് ഈ ടാപ്പ് വന്നതാണ് ഇതിൽ ജീവൻ വരാൻ കാരണം. ശരിയാണോ അല്ലയോ? വെള്ളം വരാൻ കാരണം ശരിയല്ലേ? ഇനി ശ്രദ്ധിച്ചോട്ടോ, ഈ ടാപ്പ് എങ്ങനെ ഇവിടെ ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്? ഇതാ ഇവിടെ ഒരു എൽബോ, ഇവിടെ ഒരു എൽബോ, ഒരു ടാങ്ക് കണക്ടർ. ഇതാ ചെമ്പിന്റെ ടാങ്ക് കണക്ടർ ഉണ്ട്, ചെമ്പിന്റെ, കോപ്പറിന്റെ, കോപ്പറിന്റെ അണ്ട. ഇത് കൊണ്ടാണ് ഇതാ ഈ കണക്ഷൻ ഉണ്ടായിരിക്കുന്നത്. ഭയങ്കര പ്രാധാന്യമാണ്, ശ്രദ്ധിച്ചോട്ടോ. നമുക്ക് എങ്ങനെ കണക്ഷൻ ഉണ്ടാവുന്ന അറിയാമോ? നമ്മുടെ കണക്ഷൻ എങ്ങനെ വർദ്ധിക്കണമെന്ന് അറിയാമോ? നമ്മളാണ് ഈ ടാപ്പ്. എനിക്ക് രണ്ട് കൈ മാത്രമേ ഉള്ളൂ, ഞാൻ താഴെ വയ്ക്കാൻ പോകും. ഓക്കെ, കയ്യിലുണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ കണക്ട് ചെയ്യുന്നത് ഈ കണക്ടേഴ്സിലൂടെയാണ്. ശ്രദ്ധിച്ചേ, ഈ കണക്ടർ എന്താ? എൽബോ എന്ന് പറയുന്നത്, എൽബോ. ഓക്കെ, ഇനി ഇതേപോലത്തെ കണക്ടർ മറ്റൊരു കണക്ടറാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. മറ്റൊരു എൽബോ ഇവിടെയുണ്ട്, എൽബോ. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടാങ്ക് കണക്ടറാണ് ഈ കാണുന്നത്. ഓ ലോഡ്, ഐ ലവ്. എൽബോയും ടാങ്ക് കണക്ടർ. ഇതില്ലെങ്കിൽ, ഇതില്ലെങ്കിൽ എന്തില്ല? കണക്ഷൻ ഇല്ല. അപ്പൊ ഈ കണക്ടേഴ്സ് ഇല്ലെങ്കിൽ ആ ടാങ്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളെ ഇതുപോലെ കണക്ട് ചെയ്യുന്ന കണക്ടേഴ്സ് ഏതാ? ഇതാണ് യോഹന്നാൻ 17:3 കർത്താവ് പറയുന്നത്. കണക്ടേഴ്സിന്റെ പേര് മനസ്സിലാക്കി, കണക്ടേഴ്സിന്റെ പേര്. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ, അറിയുന്നതാണ് നിത്യജീവൻ, അറിയുന്നതാണ് നിത്യജീവൻ. കണക്ടറിന്റെ പേര് പറ, അറിയുന്നതാണ് നിത്യജീവൻ. കണക്ടേഴ്സിന്റെ പേര് പറ, അറിയുന്നതാണ് നിത്യജീവൻ. കണക്ടേഴ്സിന്റെ പേര് പറ, അറിയുന്നതാണ് നിത്യജീവൻ. ഇപ്പോൾ ചിലർക്കൊന്നും മനസ്സിലായില്ല, എന്തോ പറയണേ, എന്തോ പറയണേ, എന്തോ പറയണേ. അറിയുന്നതാണ് കണക്ടേഴ്സ്, അറിയുന്നതാണ് കണക്ടേഴ്സ്. മനസ്സിലായോ? ആ അറിവ്, ആ നോളജ് നമുക്ക് ലഭിക്കുന്നതാണ് കണക്ടേഴ്സ്. ഇതാണ് കർത്താവ് പറയുന്നത്, സത്യം നിങ്ങൾ അറിയുമ്പോൾ, അറിയുമ്പോൾ, അറിയുമ്പോൾ. ഈ എൽബോ കയ്യിലുണ്ടോ? ഈ യൂണിയൻ കയ്യിലുണ്ടോ? ഈ ടാങ്ക് കണക്ടർ കയ്യിലുണ്ടോ? അറിയുമ്പോൾ, അറിയുന്നതാണ് ആ കണക്ടേഴ്സ്. അറിയുക, ആരെ കുറിച്ച് അറിയണം? ആ ടാങ്കിനെ കുറിച്ച്, നിത്യജീവന്റെ സോഴ്സ് ആയ ടാങ്കിനെ കുറിച്ച്. തുടർന്ന് അത് മനുഷ്യർക്ക് എത്തിച്ചേരുന്ന മുഖാന്തരമായ യേശുവിനെ കുറിച്ച് അറിയുമ്പോഴാണ് നിങ്ങൾ കണക്ട് ചെയ്യപ്പെടുന്നത്, നിങ്ങൾക്ക് ഈ കണക്ഷൻ ഒക്കെ സംഭവിക്കുന്നത്. അറിയണം, അറിയണം. എന്ത് അടുത്താളോട് പറഞ്ഞ? അറിയണം, അറിയണം. ഹല്ലേലൂയ, അറിയണം. എന്താ ഇതാണ് ഈ കണക്ടേഴ്സിന്റെ പേരാണ്, അറിയണം. ആരെ ചുമ്മാ എന്തിനെ കുറിച്ചെങ്കിലും അറിഞ്ഞാൽ പോരാ? പിതാവിനെ കുറിച്ചും, സോഴ്സ് ആയ പിതാവിനെ കുറിച്ചും, മുഖാന്തരമായ യേശുവിനെ കുറിച്ചും അറിയുമ്പോഴാണ് നിത്യജീവനിൽ നമുക്ക് വളരാൻ പറ്റുന്നത്. മനസ്സിലായോ സഹോദരങ്ങളെ? മനസ്സിലായോ? ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക. എല്ലാം അറിയുമ്പോഴാണ്, അറിയുമ്പോൾ. ഏവനോ 17:3 വായിച്ചേ. അറിയുമ്പോൾ, മറന്നുപോകരുത്, അറിയുമ്പോ.
ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു.
അറിയുന്നതാണ് നിത്യജീവൻ. പറഞ്ഞേ, അറിയുന്നതാണ് നിത്യജീവൻ. ആരെ? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ടാങ്ക്, മറ്റൊന്ന് മുഖാന്തരം, അതിന്റെ പൈപ്പ്, സോഴ്സ്, മുഖാന്തരം അറിയുന്നതാണ് നിത്യജീവൻ. മനസ്സിലായ സഹോദരങ്ങളെ? അറിയുന്നതാണ് നിത്യജീവൻ. ഹല്ലേലൂയ. ഇനി മറ്റൊന്നും നിങ്ങൾ കാണിച്ചു തരാം, ശ്രദ്ധിച്ചോളൂ. ഇതിപ്പോ നിങ്ങൾ പ്ലംബിംഗ് മെത്തേഡാണ് കണ്ടത്, ഇനി ഇലക്ട്രിക്കൽ മെത്തേഡ്. ഇതിനു ഞാൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ മെത്തേഡ് ഇത് മനസ്സിലാക്കി പോണോ? ഓ ലോർഡ്, ഐ ലവ് യു. ഓ ഇലക്ട്രിക്കൽ മെത്തേഡ്. ഇത് നിങ്ങൾക്ക് ലൈറ്റ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കും. അല്ല, ലൈറ്റ് ഉണ്ട്. ഇതൊരു ഇതാണ് ഒരു എക്സ്റ്റൻഷൻ കേബിൾ ആണ്, മൊത്തം ലൈറ്റ് ആണ്. കണ്ട, ഇതേപോലെയാണ് നീ ലൈറ്റ് നമുക്ക് നിത്യജീവനായിട്ട് കാണിക്കും. ഇതേപോലെയാണ് പിതാവിൽ തന്നിൽ തന്നെ ജീവനുണ്ട്. കണ്ടോ, പിതാവിൽ തന്നിൽ തന്നെ ഈ ഈ എക്സ്റ്റൻഷൻ സോക്കറ്റിൽ ഇതിലെ ഓണമായിട്ട് കണക്ഷനാണ്. ഇതിൽ തന്നിൽ തന്നെ പവർ ഉണ്ട്. പക്ഷെ നോക്കി ഇത് നോക്കി ഈ ഇത് കണ്ടു, ഇതിൽ പവർ ഇല്ല. ഇതിൽ ലൈറ്റ് ഉണ്ട്, പക്ഷെ ഇതിന് പവർ ഇല്ല. പക്ഷേ യേശുക്രിസ്തു പിതാവിൽ ഒട്ടി നിൽക്കുന്നത് പോലെ എങ്ങനെയാണ് യോഹന്നാൻ 8:29 പറയുന്നത്, ഞാൻ എപ്പോഴും പിതാവിന് ഇഷ്ടമുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അങ്ങനെ നിന്നാൽ എന്ത് പറ്റും? ഇതാ ഇതിലേക്ക് ലൈറ്റ് വരും. ഇതിന്റെ ലൈറ്റ് കത്ര ഉണ്ടോ കേട്ടോ, ഇതിലേക്ക് ലൈറ്റ് വരും. കണ്ട ലൈറ്റ് കത്തി, കണ്ട ലൈറ്റ് കത്തുന്നുണ്ട്. കണ്ട 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 ലൈറ്റ് കത്തണം. അപ്പൊ നേരത്തെ ഇതുണ്ടായിരുന്നില്ല, ഇതേ ഇവിടെ വന്നു. കണ്ട, അപ്പോ ഈ സോഴ്സ് ഒരു മുഖാന്തരത്തിന് ഇലക്ട്രിസിറ്റി കൊടുത്തു, ഇവിടുത്തെ കിട്ടിയ. പക്ഷെ നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, നമുക്കില്ല. നമ്മളാരാണ്? ഇതാ ഇതാ ഒരു ചാർജർ, എനർജൈസറിന്റെ ചാർജർ. കണ്ട, ഇതാണ് നമ്മൾ. നമുക്ക് ചാർജ് ഇല്ല കേട്ടോ, വല്ല ചാർജ് ലൈറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ യേശുവിനൊന്ന് മുട്ടാമോ? മുഖാന്തരത്തിൽ നിന്ന് മുട്ടാമോ? മുഖാന്തരത്തിൽ നിന്ന് മുട്ടിയാൽ ഓടനെ ഇതാ ഇത് ലൈറ്റ് കത്താൻ തുടങ്ങും. ശ്രദ്ധിച്ചോട്ടോ, കണ്ട കണ്ടടാ ലൈറ്റ് കത്തിയത്, കണ്ടോ എവിടെ എത്തി നോക്കിയേ. ഐ ഇലക്ട്രിസിറ്റി എവിടെ എത്തിപ്പോ? ഇതാ ഈ ചാർജറിൽ എത്തി. ഇങ്ങനെ ദൈവത്തിലുള്ള ആ ചിന്തകൾ യേശു ക്രിസ്തുവിലൂടെ ഇതാ നമ്മളിൽ എത്തുകയാണ്. ഈ എക്സ്റ്റൻഷൻ സോക്കറ്റിലുള്ള ആ ഇലക്ട്രിസിറ്റി ഈ മൾട്ടിപ്പിന്നിലൂടെ ഈ ചാർജറിൽ എത്തിയതുപോലെ പിതാവിനുള്ള നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെ നമ്മളിൽ എത്തുന്നു. ഇതത്രേ സത്യദൈവവും നിത്യജീവനും. അല്ലാതെ ഇതിന്റെ ഇടയിലുള്ള സോക്കറ്റിനെ പിടിച്ച് ഈ ഇലക്ട്രിസിറ്റി വരുന്ന എക്സ്റ്റൻഷനാക്കി മാറ്റിയതല്ല, സോഴ്സ് ആക്കി മാറ്റിയതല്ല. അതായത് യേശുവിനെ പിടിച്ച പിതാവായ ദൈവമാക്കിയതല്ല അവിടെ. ഇത് കേൾക്കുമ്പോ ചിലർക്ക് എന്നോട് ഭയങ്കര ദേഷ്യോ സാങ്കേതൊക്കെ ഉണ്ട്. അതുപോലെ എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്. നിങ്ങൾ ചതിക്കപ്പെട്ട് കിടക്കുക. നിങ്ങളുടെ ചിന്തയിലൂടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ആ ദേവദാസൻ കമന്റ് ചെയ്ത പോലെ നിങ്ങൾക്ക് ദൈവിക സ്വഭാവം വരില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയ പാത്ത് വേറെ. തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള സ്ഥലത്ത് എത്തിട്ട് കോഴിക്കോട് എത്ര തോന്നി എത്തു. പിന്നെ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ, അതൊന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല, അതൊക്കെ യേശുവിന് മാത്രമേ പറ്റുള്ളൂ. യേശു പറഞ്ഞ അങ്ങനെയല്ല, നീ എന്നെ എന്റെ പിതാവ് വായിച്ചതുപോലെ ഞാൻ നിങ്ങളെ കാണിക്കും. കാരണം നിങ്ങൾ ദൈവപുത്രന്മാരാ. ഞാൻ ലോകത്തിൽ നോക്കുമ്പോ ഞാനാ വിളിച്ചം, യേശുവിന് മാത്രം വിളിച്ചോ പറ്റൂ. അല്ല, യേശു പറയുന്നു എന്നെ എനിക്ക് നിങ്ങളും വിളിച്ചോളാം. യേശുവിന് മാത്രല്ല, യേശു പറയുന്നു നമുക്ക് പറ്റും. എപ്പോഴാ വിളിച്ചോളാന്ന്? ഇതാ പിതാവിന്റെ ചിന്ത ലോകത്തിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുമ്പോഴാ വിളിച്ചോളാന്ന്. ഇവിടെ നിങ്ങൾ എന്നാ കാണുന്നേ? പിതാവിന് ഇതൊക്കെ വെളിപ്പെടുത്തരിക. നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഇതാ ആദ്യ നൂറ്റാണ്ടിലുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ വീണ്ടും വരികയാണ്. ഇത് എവിടെന്നാ വരുന്നേ? ഒരു പുസ്തകത്തിൽ നിന്നല്ല, പകരം ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാ വരുന്നത്. ആത്മാവ് സഭയോട് പറയുന്നത് ചെവിയുള്ള കേൾക്കട്ടെ. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് എനിക്ക് വലുതാകാനും അല്ല, എനിക്ക് അറിയപ്പെടുവാനും അല്ല, എനിക്ക് വലുതാകാനും വേണ്ട, അറിയപ്പെടുകയും വേണ്ട. പകരം സ്വർഗത്തിൽ എന്നെ നന്നായി അറിയുന്നുണ്ട് എന്റെ അപ്പൻ, എന്റെ ചേട്ടനിലൂടെ. പ്രിയ സഹോദരങ്ങളെ, അപ്പൊ ഈ സംഭവം മനസ്സിലാക്കുക. ഒരിക്കലും ഇതിന് പകരം വേറൊരു യേശുവിനെ കൊണ്ടു, വേറൊരു യേശു നോക്കോട്ടോ, വേറൊരു യേശുവിനെ കൊണ്ടുവരിക. ഈ യേശുവിനെ ഇത് കുത്തിയ യേശു അത് കത്തണില്ല കേട്ടോ, അത് കത്തണില്ല. ഇതേപോലത്തെ യേശുവിൽ പോയി നിൽക്കല്ലേ. ഈ യേശു പിതാവിനെ മറക്കുന്ന യേശു, കണ്ട യാതൊരു വെട്ടവും ഇല്ല. പക്ഷെ ഇതിന് നോക്കിയേ വെട്ടം തന്നെ ഉണ്ട്. ഇത് പിതാവിനെ മറക്കുന്ന യേശു, പേരൊക്കെ യേശുവാ, രണ്ടിന്റെ പേര് മൾട്ടിപ്പിന്നും തന്നെയാണ്. ഇത് പൗലോസ് പറഞ്ഞ പോലെ ഇത് മറ്റൊരു മൾട്ടിപ്പിൾ, അല്ലെങ്കിൽ മറ്റൊരു യേശു. ഇതിൽ കൊണ്ട കുത്തിയിട്ട് കാര്യമില്ല. പിതാവിനെ മറിക്കുന്ന യേശു അല്ല, പിതാവിനെ ഇതാ വെളിപ്പെടുത്തുന്ന യേശുവാണ് യഥാർത്ഥത്തിൽ ബൈബിളിലെ യേശു. വെളിപ്പെടുത്തുക, അയാളേക്ക് വരുന്നുണ്ടോ? ആ യേശുവിൽ കുത്തിയാൽ നമ്മളും പാപം ചെയ്യാൻ കഴിയാത്തവരെ പോലെ പിതാവിനെ വെളിപ്പെടുത്തും. അതിന് വേറെ യേശുവിൽ കൂടെ കുത്തി കഴിയാൻ സംഭവിക്കുന്നില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഏയ് അതിന് യേശുവിന് മാത്രമേ പറ്റൂ. എന്റെ പ്രിയ സുഹൃത്തെ, ബൈബിൾ അത് പറയുന്നില്ല. യേശുവിൽ മാത്രമല്ല പിതാവ് വസിച്ച, പിതാവ് ലോകത്തിൽ നടന്നത്. നമ്മളിലും വസിച്ച് നടക്കാൻ ആഗ്രഹിക്കുന്നതാണ് സെക്കൂർ 6:16 പറയുന്നത്. അത് സാധ്യമാകണം, പക്ഷെ നമ്മളെ ഉള്ളിൽ നിന്ന് മാറിക്കൊടുക്കണം. നമ്മൾ നമ്മുടെ സ്വയത്തെ ത്യജിക്കണം, എങ്കിലും സംഭവിക്കാം. ദാറ്റ്സ് എ പ്രോസസ്. അത് സംഭവിക്കുമ്പോഴാണ് നമ്മളാകുന്ന ടാപ്പ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തുറന്നു കൊടുക്കുന്നത്. കണ്ടോ, ആ ടാപ്പ് കുറച്ച് കുറച്ച് തുറന്നു കൊടുക്കുന്നത്. ഹാലലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും മനസ്സിലായി എഴുതിക്കുന്നു. ഇനി ആ അബ്ഷാലോമിന്റെ കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുക. എന്നാൽ ഇതാണ് ഒന്ന് യോഹന 5:20 കേട്ടോ. അല്ലാതെ യേശുവിനെ പിടിച്ച് പിതാവിനെ സ്ഥാനം മാറ്റി കൊടുത്തതല്ല. ഓക്കെ, അങ്ങനെ വരുമ്പോ എന്ത് പറ്റുമെന്ന് അറിയാമോ? യേശു ക്രിസ്തു പറഞ്ഞ നുണയായി മാറി. യേശു ക്രിസ്തു പറഞ്ഞത് യോഹന 17:3 എന്തുവാ? ഏക സത്യ ദൈവം ആര് മാത്രമേ ഉള്ളൂ? മോണോസ് അലിത്തിനോസ് തിയോസ്, യേശു പിതാവ് മാത്രമേ ഉള്ളൂ. അപ്പോ ഇവിടെ ഈ വാക്ക് 1 യോഹന 5:20 അതേപോലെ അബ്ശാലോം വ്യാഖ്യാനം വരുമ്പോ യേശു പറഞ്ഞ നുണയായി മാറി. അപ്പോ യേശു പറയാണ്, അല്ല ഞാനും കൂടെ സത്യദൈവമാണ്. അപ്പൊ യോഹന 17:3 പറഞ്ഞ നുണയായി, യോഹന പറഞ്ഞ നുണയായി, പൗലോസ് പറഞ്ഞ നുണയായി. പൗലോസ് ഫസ്റ്റ് കൊരിന്ത്യൻ 8:6 പൗലോസ് പറയാണ്, പിതാവായ ഏക സത്യദൈവമേ നമുക്കുള്ളൂ. അപ്പൊ പൗലോസ് പറഞ്ഞ നുണയായി. പൗലോസിനോട് ആരാ സംസാരിച്ചത്? പരിശുദ്ധാത്മാവ് പറഞ്ഞ നുണയായി. പിന്നെ ആര് പറഞ്ഞ സത്യം? ഈ അബ്ശാലോം വ്യാഖ്യാനക്കാർ പറഞ്ഞ സത്യം. സഹോദരങ്ങളെ, അവനവനെ തന്നെ ചതിക്കരുത്. നാം ഭൂമിയിൽ എന്ത് അവകാശമാക്കിയിട്ടുണ്ടോ അതല്ല നമ്മുടെ മരണത്തോട് നമുക്ക് നഷ്ടപ്പെടും. നാം ഭൂമിയിൽ എന്ത് വിശ്വസിക്കുന്നുവോ അത് മരണത്തോടുകൂടി നമുക്ക് സ്വീകരിക്കും. ഇതാണ് യോഹന ഫസ്റ്റ് 10:21-23 യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരും അഭിഷേകം പ്രാപിച്ചവരും രോഗികളെ ഭൂതങ്ങളെ പുറത്താക്കിയവരും അവർ ഭൂമിയിൽ എന്താണ് വിശ്വസിച്ചത് അതാണ് അവർക്ക് കിട്ടിയത്. അവർക്ക് കിട്ടിയത് എന്തുവാ? നിത്യനരകം. യേശു പറഞ്ഞു, ഗെറ്റ് ഔട്ട്. ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ ഈ സഹോദരങ്ങളെ, ഇനി ഇതിന്റെ അബ്ശാലോം വ്യാഖ്യാനം, ആദ്യം പിതാവായിരുന്നു സത്യദൈവം. യേശു നമ്മളെ ആ പിതാവുമായിട്ട് കണക്ട് ചെയ്യായിരുന്നു. പിന്നെ താഴേക്ക് വന്നപ്പോ ആ കണക്ഷനെ കൊണ്ടുപോയിട്ട് ടാങ്ക് ആക്കി മാറ്റി. ആ പൈപ്പിനെ കൊണ്ടുപോയി ടാങ്ക് ആക്കി മാറ്റിയതുപോലെ ഇതോ യേശു ആരായി മാറി? സത്യദൈവമായി മാറി. എന്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയല്ല സത്യദൈവം ഞാൻ ഉദ്ദേശിക്കുന്നത്. ബൈബിൾ യേശു ഉദ്ദേശിച്ചത് പോലെ പിതാവായ ദൈവത്തെ ഞാൻ ഉദ്ദേശിക്കുന്നു. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളില് യേശയ്യാ 9:6 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിന്റെ അടിയിൽ കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എന്റെ സഹോദരൻ, ഇതൊക്കെ ഓൾറെഡി നമ്മൾ പ്രസംഗിച്ച് കഴിഞ്ഞതാ. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ www.kingdomfs.com ൽ പോയി കേൾക്ക്. ഹല്ലേലൂയ. യേശു ക്രിസ്തു നമുക്ക് ശിഷ്യീകരിച്ചിരിക്കുന്ന ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്, വീരനൻ ദൈവമാണ്, ഇതൊക്കെ അങ്ങനെ തന്നെയാ. പക്ഷെ ഇത് മനസ്സിലാക്കണം, ഒരു സമയത്ത് ഇതിന്റെ ഈ കാര്യങ്ങളിലൂടെ എല്ലാം യേശു കടന്നുപോയത് തന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അത് നിങ്ങൾ കേൾക്കുന്നത് മനസ്സിലാക്കുക. ദാ ഇന്ന് ഈ സബ്ജക്ട് ക്ലോസ് ചെയ്യട്ടെ. ദാ ഈ അബ്ശാലോം എന്ന് പറയുന്ന ആരാണെന്ന് പലർക്കും മനസ്സിലായിട്ടില്ല. യേശു, അതായത് അബ്ശാലോം, നേരെ നിങ്ങൾ കേട്ടതുപോലെ ദാവീദ് എന്ന തന്റെ അപ്പനെ, രാജാവിനെ ചതിച്ച് ആ സ്ഥാനം കൈയടക്കിയതാണ് അബ്ശാലോം. ബൈബിളിലെ യേശു അങ്ങനത്തെ യേശുവേ അല്ല. മനസ്സിലാക്കുക. പൗലോസ് പറഞ്ഞ മറ്റൊരു യേശുവിനെയാണ് ഇന്ന് നല്ലൊരു ഭാഗം പ്രസന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ദൈവിക സ്വഭാവം വരാത്തത്. ഫലം നോക്കി വിശുദ്ധ തിരിച്ചറിയ. ഇവരുടെ കമന്റിനെ ശ്രദ്ധിച്ചാൽ അറിയാം, അതിന് പരിഹാസ ചോവയാണ്. എന്നാൽ ഓരോ കമന്റുകൾ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, സത്യം മനസ്സിലാക്കാനാണോ ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വചനം കോട്ട് ചെയ്യുക. എന്നിട്ട് അതിന്റെ സന്ദേശം നമ്മുടെ ഭാഷയിൽ വേണമെങ്കിൽ എഴുതാം, വചനം കോട്ട് ചെയ്യുക. വചനം അവരോട് സംസാരിക്കട്ടെ, അവർ സ്വതന്ത്രമാകട്ടെ. നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത്? മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ പ്രതിയാ, ദൈവത്തെ അനുസരിച്ചുള്ള സ്നേഹത്തെ പ്രതി. അവരും കൂടി സത്യം അറിഞ്ഞ് സത്യം അവരെ സ്വതന്ത്രമാകട്ടെ. അപ്പോ 2 Samuel 15:1 നമ്മൾ വായിക്കുന്നു. നിങ്ങൾ വീട്ടുവച്ചുമാരെ നല്ല രീതിയിൽ വായിച്ചുകൊണ്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. 2 Samuel 15:1 ഈ അബ്ശാലോമിന്റെ ചതിയെ ഒന്ന് ശ്രദ്ധിക്കാം.
അനന്തരം അബ്ശലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടിക്കാരെയും സമ്പാദിച്ചു. അബ്ശലോം അതികാലത്തെ എഴുന്നേറ്റ് പടിവാതിൽകൾ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശലോം അവനെ വിളിച്ച് നീ ഏത് പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേലിൽ ഇന്ന ഗോത്രക്കാരൻ എന്ന് അവൻ പറയുമ്പോൾ അബ്ശാലോം അവനോട് നിന്റെ കാര്യം ന്യായവും നേരുമുള്ളത് എങ്കിലും നിന്റെ കാര്യം കേൾപ്പാൻ രാജാവ് ആരെയും കൽപ്പിച്ചാക്കിയിട്ടില്ലല്ലോ എന്ന് പറയും. ഹാ, വഴക്കും വ്യവഹാരവും ഉള്ളവരൊക്കെയും എന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ അവർക്ക് ന്യായം തീർപ്പാൻ തക്കവണ്ണം എന്നെ രാജ്യത്തെ ന്യായാധിപതനാക്കി ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നും അബ്ശാലോം പറയും. ആരെങ്കിലും അവനെ നമസ്കരിപ്പാൻ അടുത്തു ചെന്നാൽ അവൻ കൈനീട്ടി അവനെ പിടിച്ച് ചുംബനം ചെയ്യും. രാജാവിന്റെ അടുക്കൽ ന്യായവിസ്താരത്തിന് വരുന്ന എല്ലാ ഇസ്രായേലിനോടും അബ്സലോം ഇവണം തന്നെ ചെയ്തു. അങ്ങനെ അബ്സലോം ഇസ്രായേലിയരുടെ ഹൃദയം വശീകരിച്ചു കളഞ്ഞു.
നാല് സംവത്സരം ഇത് ചെയ്തു. അങ്ങനെ അബ്സലോം ഇസ്രായേലിയുടെ ഹൃദയം വശീകരിച്ചു. എന്തോ സംഭവം, ഇവന്റെ ഹൃദയത്തിൽ മൊത്തം ചതിയല്ലേ. ഇന്ന് മറ്റൊരു യേശു ആയിട്ട് വരുന്നത് സഹോദരങ്ങളെ, നമ്മുടെ ബൈബിളിലെ യേശു അല്ല ഇത്, പിശാചാണ് വരുന്നത്, മറ്റൊരു യേശു ആയിട്ട് വരുന്നത്. പിശാചിനും ഈ ലോകത്തിലെ നന്മകൾ തരുവാൻ കഴിയും. ഇതുകൊണ്ടാണ് യേശുവിനോട് പിശാചി പറഞ്ഞത്, നീ എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ ഈ ലോകമായിട്ട് പ്രശസ്തി നിനക്ക് തരാം. ഹല്ലേലൂയ. ഇത് ജനം ചിന്തിക്കുന്നു ഇതൊക്കെ അവർക്ക് കിട്ടുന്നത് ഒറിജിനൽ യേശുവിൽ നിന്നാണെന്ന്. സഹോദരങ്ങളെ, ഇതാ ഒറിജിനൽ യേശുവാണ് എങ്കിൽ ഹൃദയത്തിൽ ചതിയില്ല, പിതാവിനെ വെളിപ്പെടുത്തുകയുള്ളൂ. ഇതാ ഈ യേശു അല്ലെങ്കിൽ ഈ അബ്സലോമിന്റെ പത്തനി തന്റെ അപ്പനെ ഒഴിവാക്കി ചതിച്ചു മാറ്റുക എന്നുള്ളതാണ്. മറ്റൊരു യേശുവിന്റെ പദ്ധതി എന്ന് പറയുന്നത് ഇതാ നമ്മളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളെ ഏകസത്യ ദൈവത്തെ ഒഴിവാക്കുക, അതിലേക്കുള്ള വഴിയായ ഒറിജിനൽ യേശുവിൽ നിന്ന് ഒഴിവാക്കുക. ചതിയാണ് ചതി. തുടർന്ന് എന്ത് ചെയ്യുന്നറിയാമോ, ഭക്തിയുടെ മാർഗദ്ദേഹം സ്വീകരിച്ചു. അപ്പനോട് പറഞ്ഞു, എനിക്കൊരു നേർച്ചയുണ്ട് കഴിക്കാൻ. ഞാൻ ആരാ, നമ്മുടെ ഭാഷ പറഞ്ഞ, ഞാൻ ആരാധിക്കാൻ പോവാ പപ്പ. പപ്പ പറയും, എന്റെ മോൻ ഇപ്പോഴെങ്കിലും സുബോധം വന്നല്ലോ എന്ന് പറയുന്ന പോലെ അടുത്ത ട്രിപ്പ്, ഓ ഞാൻ ഹെബ്രോനിലേക്ക് പോകുന്നു, എനിക്കൊരു നേർച്ചയുണ്ട്, അവിടെ ചെന്നൊരു യാഗം കഴിക്കണം. അപ്പം പറഞ്ഞു, പാവം അപ്പൻ, അപ്പൻ പോലെ ചിന്തിച്ച. ദാവീദ് പറഞ്ഞു, പോയിട്ട് വാ മോനെ, പോയിട്ട് വാ മോനെ, ആ പോക്കാണ്. അപ്പന്റെ സിംഹാസനം ഒഴിഞ്ഞ് അപ്പൻ ഓടേണ്ടി വന്നു, ഓടേണ്ടി വന്നു. പകരം മോൻ ആരായി മാറിയെന്നറിയാമോ, മോൻ രാജാവായി മാറി. അപ്പന്റെ സ്ഥാനത്ത് മോനെ, ഇതാണ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നത്, അപ്പന്റെ സ്ഥാനത്ത് മോൻ കയറി. ഇതേപോലെ നമ്മുടെ ബൈബിളിലെ യേശു ചെയ്യത്തില്ല. ഹല്ലേലൂയ. മനസ്സിലാക്കുക, യേശു ക്രിസ്തു എന്നും ദൈവപുത്രനാണ്, യേശു ക്രിസ്തു എന്നും ദൈവത്തിന്റെ കുഞ്ഞാരാണ്, യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്. യാതൊരു മാറ്റവുമില്ല. വെളിപ്പാട് ദിവസം അവസാനിക്കുമ്പോൾ എങ്ങനെയാണ് അവിടെ എഴുതുന്നത്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം. ആ കണക്ഷൻ അപ്പോഴും അങ്ങനെ തന്നെയാണ്, ആ ട്രിനിറ്റി പ്രവർത്തിക്കുന്നത് അപ്പോഴും അങ്ങനെ തന്നെയാണ്. പിതാവുണ്ട് അവിടെ, പുത്രനുണ്ട്, ആത്മാവിന്റെ നദിയുണ്ട്. പക്ഷേ പിതാവ് പുത്രനെ പിടിച്ച് പിതാവ് അറിഞ്ഞിട്ടില്ല. ആ ഒരു പദ്ധതി അവിടെ ഇല്ല.
നാല് സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്സലോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ യഹോവയ്ക്ക് നേർന്ന ഒരു നേർച്ച ഹെബ്രോനിൽ ചെന്ന് കഴിപ്പാൻ അനുവാദം തരണമേ. യഹോവ എന്നെ യെരുശലേമിലേക്ക് മടക്കി വരുത്തിയാൽ യഹോവയ്ക്ക് ഒരു ആരാധന കഴിക്കും എന്ന അടിയൻ ആരാമിലെ ഗശൂരിൽ പാർത്തകാലം ഒരു നേർച്ച നേർന്നിരുന്നു.
എല്ലാം ദൈവത്തിന്റെ നാമത്തിലാണ്, എല്ലാം യഹോവയ്ക്കാണ്, യഹോവയ്ക്കാണ്, ദൈവത്തിന്റെ നാമത്തിലാണ്, എല്ലാം ദൈവത്തിന്റെ നാമത്തിലാണ്. പക്ഷെ അകത്തിരിക്കുന്നതോ ചതിയ. പുറത്ത് പറയണ ആരാധനയാണ്, പുറത്ത് പറയണ നാമ യഹോവയുടെ നാമമാ, പക്ഷെ അകത്തിരിക്കുന്നതോ ചതിയാണ്, ചതി. ജനത്തിന്റെ ഹൃദയം അവ വശീകരിച്ചു. ഇന്ന് ദൈവ ജനത്തിന്റെ ഹൃദയം ഈ പിശാച് അകത്ത് വസിക്കുന്ന മറ്റൊരു യേശു ഈ ജനത്തിന്റെ ഹൃദയം വശീകരിച്ചെടുത്തിരിക്കുകയാണ്. ഫലം നോക്കി ശ്രദ്ധ തിരിച്ചറിയ. നിങ്ങൾക്ക് ദൈവ സ്വഭാവം വരുന്നില്ലയോ? 5 വർഷമായി, 10 വർഷമായി, 15 വർഷമായി യേശു ക്രിസ്തുവിന്റെ ദിവ്യ രൂപത്തോട് അനുരൂപമാകാൻ നമ്മളെ നിയമിച്ചാക്കിയിരിക്കുമ്പോ ആ രൂപം നിങ്ങൾക്ക് വരുന്നില്ലയോ? അതിന് പകരം ഏയ് അതൊന്നും വരില്ല എന്ന് പറയല്ല. വരാൻ പറ്റാത്തതിനെ ദൈവം നമ്മളോട് വെക്കത്തില്ല. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മുടെ ജീവിതം പ്രകാശത്തെ പ്രകാശത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കും. നിങ്ങളോട് കൂടെയുള്ളവരോട് നിങ്ങളുടെ വായിലെ സാക്ഷ്യമല്ല, നിങ്ങളുടെ കൂടെയുള്ളവർ പറയണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് പറയണം, ഇവളെ ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ഉള്ള സ്വഭാവമല്ല ഇന്നുള്ള, ഇന്നുള്ള അനേകം അനേകം യേശുവിനെ പോലെയായിരിക്കും. നിങ്ങളുടെ ഭാര്യ നിങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയണം, ഈ വ്യക്തി വിവാഹം കഴിച്ചപ്പോൾ ഈ വ്യക്തി ആയിരുന്നത് പോലെയല്ല, ഇതാ ഇന്ന് അനേകം വേറൊരു ഈ വ്യക്തി ക്രിസ്തുവിനെ പോലെ ആയിരുന്നു. നമ്മുടെ സ്വന്തമായല്ല, മറ്റുള്ളവരുമായി നമ്മളെ കുറിച്ച് പറയട്ടെ. ഇത് നമുക്ക് എത്തുന്നില്ല. 15 വർഷമായി ഒരു ചേർത്ത്, 20 വർഷമായി ഒരു ചേർത്ത് ഒരേപോലെ തന്നെ ഇരിക്കുന്നു. ഏത് യേശുവിനെ സേവിക്കണമെന്ന് അന്വേഷിച്ചു.
കർത്താവ് പറഞ്ഞു അനേക കള്ള ക്രിസ്തുക്കൾ വന്ന് നിങ്ങളെ പറ്റി, അനേക കള്ള പ്രവാചകന്മാരായിരിക്കും അവരെ പ്രസന്റ് ചെയ്യുന്നത്. ഫലം വൃക്ഷത്തെ തിരിച്ചറിയാം. കാരണം ഇതിന്റെ ഇതിന്റെ റിസൾട്ട് അനുഭവിക്കാനാണ് നാം ശരീരം വിട്ട് മരിച്ച് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ നമ്മൾ പോകുന്നത്. ഇതിന്റെ റിസൾട്ട് അനുഭവിക്കണം. അവരുടെ ശരീരത്തിലേക്ക് ചേരും നല്ലതാകലും തീയതാകലും അവരുടെ തക്കവണ്ണം പ്രാപിപ്പം പോവാ. നാം ഇവിടെ ഇൻഹെറിറ്റ് ചെയ്തതെല്ലാം ഇവിടെ കൊണ്ട് തീരും, മരണം കൊണ്ട് തീരും. നാം വിശ്വസിച്ചത് തുറന്ന് മരണം കൊണ്ട് നമ്മൾ അവകാശമാണ്. Hallelujah! What a good God! Hallelujah! Ida avasanamga apsa raja odiya aya paranam vakya
11 അബ്സലോമിനോട് കൂടെ യെരുശലേമിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി 200 പേർ പോയിരുന്നു. അവർ ഒന്നും അറിയാതെ തങ്ങളുടെ പരമാർത്ഥതയിലായിരുന്നു പോയത്.
ഇതാണ് സംഭവം. ഒന്നും അറിയാതെ പരമാർത്ഥതയിൽ പോവാ കുറേ കുഞ്ഞുങ്ങൾ. അവരെ രക്ഷിക്കാനാണ് ഈ സന്ദേശം. അവരൊന്നും അറിയിച്ച ആദ്യം ഒന്നും അവരറിഞ്ഞില്ല. അവർ ഹൃദയപരമാർത്ഥതയിലാണ് പോയത്. ഈ ദുഷ്ടൻ ഇങ്ങനത്തെ പദ്ധതി അകത്ത് വെച്ചിട്ടുണ്ടോ എന്ന്, ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയുള്ള പരിപാടി അകത്ത് വെച്ചാൽ അവർക്ക് അറിയത്തില്ല. അവർ പരമാർത്ഥതയിലാണ് പോയത്. അങ്ങനെയുള്ളവർക്ക് ഈ സന്ദേശം. പിശാചന്റെ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കല്ല ഈ സന്ദേശം. അവർ മാറത്തില്ല, അവർ മാറ്റാൻ പറ്റത്തില്ല. അല്ലെ, കർത്താവ് പറഞ്ഞു എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈയൊക്കെ വേരോടെ പേടിച്ചെടുത്ത് പറിച്ചു കളയും. ഇപ്പൊ ജീവിതം എവിടെയാണെന്ന് 10:15 വായിച്ചു. ഓക്കെ, അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഇവരൊക്കെ ബബ്രാനിലേക്ക് പോയത് ഇങ്ങനെയാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരൻ ആളുകളെ ചാരമാരെ വെച്ചിരുന്നു. അബ്ശാലോ ഹെബ്രാനിൽ രാജാവായിരിക്കുന്നു. ഇത് കേട്ട സമയം രാജാവ് ദാവീദ് തന്റെ സിംഹാസനം വിട്ടു ഓടിക്കളഞ്ഞു. കണ്ടേ, ഇതാ നമുക്ക് കാണിക്കാം. ഓ ലോർഡ്, ഐ ലവ് യു. തുടർന്ന് അതിന്റെ 11 വാക്യം.
എത്രയാകും ദിവസം?
12. അബ്ശാലോ യാഗം കഴിക്കുമ്പോൾ,
അബ്ശാലോം യാഗം കഴിക്കുമ്പോൾ ദാവീദിന്റെ മന്ത്രിയായ ഹഹിതോഫേൽ എന്ന ഗിലോനിയനെയും അവന്റെ പട്ടണമായ ഗിലോനിൽ നിന്ന് ആളയച്ചു വരുത്തി. ഇങ്ങനെ ജനം നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൂടുകയാൽ കൂട്ടുകെട്ടിന് ബലം ഏറി വന്നു. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്നു, ഇസ്രായേലിയരുടെ ഹൃദയം അബ്ശാലോമിനോട് യോജിച്ചു പോയി എന്ന് അറിയിച്ചു. അപ്പോൾ ദാവീദ് യെരുശലേമിൽ തന്നോട് കൂടെയുള്ള സകല ഭൃത്യന്മാരോടും, നാം എഴുന്നേറ്റ് ഓടിപ്പോക, അല്ലെങ്കിൽ നമ്മിൽ ആരും അബ്ശാലോമിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകയില്ല. അവൻ പെട്ടെന്ന് വന്നു നമ്മെ പിടിച്ച് നമുക്ക് അനർത്ഥം വരുത്തുകയും പട്ടണത്തെ വാളിന്റെ വാഴ്ത്തലയാൽ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് ക്ഷണത്തിൽ പുറപ്പെടുവിൻ എന്ന് പറഞ്ഞു.
നിത്യം അബ്ശാലോമിന്റെ അടുക്കൽ വന്നു കൂടിയ കൂട്ടുകെട്ടിന് വില ഏറി വന്നു. ഇത് ഭയങ്കര വിലവായി കൂട്ടുകെട്ടിന്. ഈ കൂട്ടുകെട്ടിന് ഭയങ്കര വിലവാണ്. നിത്യ അബ്ശാലോമിന്റെ അടുക്കൽ വന്നുകൊണ്ടിരിക്കുക. അബ്ശാലോ സൂത്രക്കാരന, പിന്നെ അപ്പന്റെ അടുക്കൽ വരുന്നവരെ ഓടിച്ചെന്ന് കേട്ട് പിടിച്ച് വിശുദ്ധീമനം കൊടുത്ത് അവരെ അപ്പുറം ഇപ്പുറം ഒക്കെ ഒമ്പ വെച്ചിട്ട് നീ എന്തിനാ വന്നേ ഒന്നും കേൾക്കാനും പറഞ്ഞ പറയും. നിന്റെ കാര്യം ശരിയായിട്ടുള്ള കാര്യം, പക്ഷെ എന്റെ അപ്പൻ ഇതിനായിട്ട് ആരെ നിയമിച്ചായിട്ട് തോന്നണില്ല. എന്നെ നിയമിച്ചത് ഞാൻ വല്ലതൊക്കെ ചെയ്തേനെ എന്ന് പറഞ്ഞ് ഇസ്രായേലിന്റെ ഹൃദയം അങ്ങനെ വശീകരിച്ചു. നാൾ തോറും ഇങ്ങനെ ജനം വന്നുകൂടി. കൂട്ടുകെട്ടിന് വലിയ ബലമായി. ഇന്ന് മറ്റൊരു യേശുവിന്റെ പുറകെ പോകുന്നവരുടെ കൂട്ടുകെട്ടിന് വലിയ ബലമാ. ആള് കൂടിക്കൊണ്ടിരിക്കുക, എന്നാൽ മനസ്സിലാക്കിക്കോ, നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാ. നമ്മളോട് കൂടെ ഉള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണെന്ന് മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ജനമേ തളരരുത്, മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. ഈ യാത്രയില് ഒരുപക്ഷെ നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടെന്നിരിക്കുക, പക്ഷെ അത് ഈ ജീവൻ മാത്രമേ ഉള്ളൂ. എന്ത് നഷ്ടപ്പെടുന്ന ജീവൻ, എന്നാൽ നിത്യമായ ജീവൻ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ജീവനെ അപഹരിക്കുവാൻ ആർക്കും കഴിയത്തില്ല, നമ്മൾ അനുവദിക്കാതെ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ യേശുവിന്റെ പുറകെ, യേശുവിന്റെ പിന്നാലെ, ഇതാ കൃപ എന്ന ആർക്കുള്ളിയോടെ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. അപ്പോ ഇന്ന് നമ്മളെ കർത്താവ് പഠിപ്പിച്ചത് യോഹന്നാൻ 5:20 അബ്ശാലോം വ്യാഖ്യാനം തട്ടി താഴെയിട്ടു. ഇതാ കർത്താവ് ബൈബിളിലെ ക്രിസ്തു അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, പിതാവിന്റെ സ്ഥാനത്തെ അപഹരിക്കുന്ന വ്യക്തിയല്ല, പകരം പിതാവിനെ വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് ബൈബിളിലെ ക്രിസ്തു. എന്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്ന, നമ്മളും പിതാവിനെ വെളിപ്പെടുത്തുന്ന ആ പിതാവ് ക്രിസ്തുവിനുള്ളിൽ വസിച്ച് ഇതാ ലോകത്തിൽ വെളിപ്പെടുന്ന പോലെ, ക്രിസ്തുവിനെ കാണുന്നവൻ പിതാവിനെ കാണുന്നത് പോലെ, നമ്മളെ കാണുന്നവരും ഇതാ ക്രിസ്തുവിൽ ഈ പിതാവിനെ കാണണം. ക്രിസ്തുവും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ദൈവത്തെ വെളിപ്പെടുത്തിയതിന് ഒരു ക്രിസ്തു നേരിട്ട് പിതാവിനെ വെളിപ്പെടുത്തി, നമ്മൾ ക്രിസ്തുവിലൂടെ പിതാവിനെ വെളിപ്പെടുത്തി. മനസ്സിലാകുന്നുണ്ടോ? കാരണം പിതാവും നമ്മളും തമ്മിലുള്ള മധ്യസ്ഥൻ, മുഖാന്തരം ക്രിസ്തുവാണ്. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്, ക്രിസ്തുവിനെ കൂടാതെ ആർക്കും പിതാവിനെ എടുക്കാൻ എത്തുവാൻ കഴിയുന്നില്ല. ഇന്ന് നമ്മൾ നമ്മളെ കർത്താൻ കാണിച്ച ആ ഇതുണ്ടല്ലോ, ആ ടാങ്കും ആ കണക്ഷനും ടാപ്പും നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ, ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ. നമ്മൾ കണ്ട ഇലക്ട്രിക്കൽ മെത്തേഡ് ഉണ്ടല്ലോ, ഹല്ലേലൂയ, ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ, ഒരിക്കലും മറന്നു പോകാതിരിക്കട്ടെ. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിൽ പ്രാർത്ഥിക്കാം, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ശുശ്രൂഷയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, സഭയ്ക്കായി ഇതിനെ സമർപ്പിക്കുകയാണ്. എല്ലാ ദൈവദാസന്മാരും ഞാൻ സ്നേഹിക്കുന്നു. നിങ്ങളെ ആരെങ്കിലും വഴക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ ഒന്ന് ചലിപ്പിക്കുകയാണ്. സത്യം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളെ നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിട്ടുള്ള ദൈവത്തിന്റെ കുഞ്ഞാടുകളെ സ്വതന്ത്രമാക്കുവാൻ അത് സഹായിക്കുവാനായിട്ടിടയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. ഒരുമിച്ച് ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, Daddy, we thank you for delivering our counsel to your flock. Oh, Lord, I love you. അങ്ങയുടെ മനോഹരമായ ചിന്തകൾ സത്യം ഞങ്ങൾ വെളിപ്പെടുത്തുന്നതിനായി നന്ദിയോട് സ്വർഗീയ പിതാവേ, അഗണോമന പുത്രനിലൂടെ അങ്ങ് ഞങ്ങൾ തന്ന നിത്യജീവൻ, ആ നിത്യജീവനൻ നിലനിൽപ്പാൻ, ആ നിത്യജീവൻ വർദ്ധിപ്പാൻ, ആ നിത്യജീവനിൽ വളരെ അങ്ങ് ഞങ്ങളെ സഹായിച്ചു. അപ്പ സത്യം അറിഞ്ഞിട്ടും അതിനെ സ്വീകരിക്കാതെ ഇരിക്കുന്നവർ അങ്ങ് അപ്പ അവർ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ലേ? അങ്ങ് പറഞ്ഞല്ലോ, സത്യത്തെ സ്നേഹിച്ച് സ്വീകരിക്കാത്തവർ ന്യായവിധി വരേണ്ടതിന് ബോഷ്ക്ക് വിശ്വസിപ്പാൻ അവർക്ക് ബോഷ്കിന്റെ ആത്മാവിനെ അയക്കുന്നുവെന്ന് ആ ഗതി ആർക്കും ഉണ്ടാകല്ലേ? അപ്പ ആ ഗതി ആർക്കും ഉണ്ടാകല്ലേ? തന്നിൽ ഫലം കാക്കാതെ ശാഖയെ വെട്ടിക്കളയുമെന്ന് അങ്ങ് പറഞ്ഞു, പിതാവ് വെട്ടിക്കളയുമെന്ന്. ആ ഗതി ആർക്കും ഉണ്ടാകില്ല. എല്ലാവരും സത്യത്താൽ ക്രിസ്തുവിലൂടെ പിതാവെ അങ്ങനെത്തിച്ചേരുവാൻ യേശു പറഞ്ഞതുപോലെ, എന്റെ വചനം കേട്ട് എന്നെ അയച്ച പിതാവ് വിശ്വസിക്കുന്നവരും ജീവനുണ്ട്, അതിലേക്ക് എത്തിച്ചേരുവാൻ, അങ്ങിലെത്തിച്ചേരുവാൻ ജനത്തെ സഹായിക്കണം. അതിനായി ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന്, കള്ളപ്രവാചകന്മാരുടെ കയ്യിൽ നിന്ന് എല്ലാം ഈ ജനത്തെ വിടുവിക്കണം. ക്രിസ്തുവിൽ ഒരു കൂട്ടം ജനത്തെ സൂക്ഷിക്കുവാനും അങ്ങിലെത്തിക്കുവാനും പ്രിയ പിതാവെ, അടിയനെ, അടിയങ്ങളെ ഉപയോഗിക്കാൻ നന്ദിയോട് ഈ ജനത്തെ അങ്ങനെ അനുഗ്രഹിക്കുന്നു. ഇവിടെ സകല ആവശ്യങ്ങളുടെ പേര് അങ്ങ് മഞ്ഞും മഴയും അയക്കുന്നു. രോഗികളായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് അവരെ സൗഖ്യമാക്കേണം. ധനപരമായി മറ്റു വിഷയവുമായി കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ പരിഹാരം ജനത്തിന് നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ മോഹത്തെയും അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവ്. പ്രിയ സഹോദരങ്ങളെ, കർത്താവ് നമ്മളോട് സംസാരിച്ചല്ലോ, എത്ര പേർക്ക് സന്തോഷമുണ്ട്! ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ദൈവം. നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതാ ഫേസ്ബുക്കിലൂടെ മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്ന എല്ലാവർക്കും ഇതാ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് സ്വർഗീയ പിതാവിനോട് നന്ദി അറിയിക്കുക. സത്യം നമ്മളെ അറിയിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുന്നതിന് സത്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇതാ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്താട്ടെ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ദൈവം അനുവദിക്കുന്ന നാളെ നമുക്ക് വീണ്ടും കാണാം സമയവുമായുള്ള ബന്ധത്തിൽ. പ്രൈസ് ദി ലോർഡ്.